എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ ആദ്യമായി എന്നെ എളിയ വന്ദനം അറിയിക്കുന്നു. നിങ്ങളോടുകൂടി ഇവിടെ ആയിരിക്കാൻ കർത്താവിടയാക്കി ദൈവം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. മത്തായിയുടെ സുവിശേഷം 24:3 വാക്യം നമുക്ക് അതിനെ ആധാരമായി വായിക്കാം. അപ്പോൾ തന്നെ യോഹന്നാൻ സുവിശേഷം 14:3 വാക്യം കൂടെ ചേർത്ത് വായിക്കും. രണ്ട് വാക്യങ്ങൾ ആരംഭമായി വായിക്കാം.
അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു.
ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഇന്ന് രാത്രികാലം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലിരുന്ന് അങ്ങയുടെ വാഴ്ത്തപ്പെട്ട തിരുവെഴുത്തുകളെ പ്രാപിപ്പാൻ നിന്റെ മക്കളായ ഞങ്ങളോട് കാട്ടിയ കൃപാദാനത്തിനായി സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പേരുപേരായി കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ശക്തിപ്പെട്ടവരായി, ബലപ്പെട്ടവരായി, നിന്റെ വചനത്താൽ ആത്മാവിനെ പോഷിപ്പിക്കപ്പെട്ടവരായി ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കാനും അത് ഇരട്ടി ബലത്തോടെ മടങ്ങിപ്പോകുവാനും കർത്താവിന് വേണ്ടി അധിക പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപയുള്ളണമേ. സംസാരിക്കുന്ന എളിയവൻ ഏതുമില്ല, അപ്രാപ്തന് ബലഹീനമായിട്ടിനെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ആ ദിവസാനം യോഗത്തെ അവിടുന്ന് ഭരിച്ച് കാക്കണമേ, അവിടുന്ന് കയ്യേൽക്കുമാറാകണമേ. കർത്താവെ, നിന്റെ കരങ്ങൾ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തിൽ നാം വായിച്ച വേദഭാഗം മത്തായിയുടെ സുവിശേഷം 24:3 അതിന്റെ 3 വാക്യമാണ്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്തിന്റെ സമാപന ദിവസങ്ങളിൽ ഒന്നായ ക്രൂശീകരണത്തിന്റെ തലേ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഒലിവലിയുടെ പടിഞ്ഞാറേ ചരിവിൽ ഇരിക്കുമ്പോൾ, അത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ യെരുശലേം ദൈവാലയത്തിന്റെ അഗ്രത്തിൽ പതിച്ച്, സ്വർണ സരപ്പുളികളായി മിനുമിനു മിന്നുന്നതായ ദൈവാലയത്തിന്റെ അഗ്രത്തിൽ പതിച്ച്, അതിന്റെ ആ റിഫ്ലക്ഷന് ഈ ഒലിവലിയുടെ പടിഞ്ഞാറേ ചരിവിൽ പതിക്കുമ്പോൾ സായാഹ്ന വേളയിൽ അതിന്റെ തണലിൽ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരുമായി സംസാരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. അന്ന് രാവിലെ സമയം, പെട്ടെന്ന് പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാം, അന്ന് ചൊവ്വാഴ്ച രാവിലെ സമയം നമ്മുടെ കർത്താവ് ദൈവാലയ നഗരത്തില് ദൈവാലയ സ്ഥലത്ത് മോറിയാക്കുന്നതിന്റെ ഉപരിതലത്തിൽ നിൽക്കുന്നതായ ദൈവാലയത്തിന്റെ അകത്ത് നമ്മുടെ കർത്താവ് ഒന്ന് പ്രസംഗിച്ചു. നിങ്ങളോട് ഞാൻ വേദഭാഗം ഓർപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വേദപുസ്തകം ഏതൊരു കാര്യം പഠിച്ചാലും വേദപുസ്തകത്തിന്റെ തെളിവാണ് ഒന്നാമത്തെ തെളിവ്, പിന്നത്തെ തെളിവേ ഉള്ളൂ, ബാക്കിയില്ല. അത്രയും വിലവത്തായത് ഒന്നുമില്ലല്ലോ. 23:37 വാക്യവും 38-39 വാക്യവും വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഐഹിക ജീവിതകാലത്തിന്റെ സമാപന ദിവസങ്ങളിൽ ദൈവാലയത്തിനകത്ത് പറഞ്ഞ ഒടുവിലത്തെ പ്രസംഗമാണ് 23:37. അതിന്റെ കൺക്ലൂഷൻ, അതിന്റെ ഉപസംഹാരമാണ് അതിന് ഞാനിപ്പോൾ വായിപ്പിക്കാൻ പോകുന്ന 3 വാക്യങ്ങൾ. അത് 3 ദിവസം പ്രസംഗിച്ച് പറയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ 3 വാക്കിൽ ഞാൻ ഒതുക്കി ആ വിഷയത്തിൽ പ്രവേശം മുമ്പോട്ട് വയ്ക്കണം. അമ്മേ, അവിടുത്തെ
വായിച്ചാട്ടെ. കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ഇത് ഒരു ബ്ലെസ്സിംഗ് മെസ്സേജ് ആയിട്ട് ഇസ്രായേലിൽ ഇരിക്കുന്നില്ല, അവരോട് ഗുഡ് ബൈ പറയുന്ന മെസ്സേജാണ്. ഒരുപാട് പ്രസംഗിച്ചു, 3.5 കൊല്ലം പ്രസംഗിച്ചു. പ്രസംഗത്താൽ അവർ ഗുണപ്പെട്ടില്ല, അവർ ശപിക്കപ്പെട്ടു. ആ ജാതിയോടെ കർത്താവ് വിട വാങ്ങുകയാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുമെങ്കിൽ ആ ഭാവികാല പ്രതീക്ഷയുടെ ഒരു വാക്ക് അവിടെ ഇട്ടിട്ട് അതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല, ഇതാ ഞാൻ നിങ്ങളോട് വിടവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരുടെ പ്രസംഗം മതിയാക്കി. 23 ക്രൈസ്തവ ഗോളവും പെന്തക്കോസ്തുകാരും ഒക്കെ നല്ലപോലെ പഠിക്കേണ്ട ഒരു അധ്യായമാണ്. സാരമില്ല, വായിച്ച് മറ്റവർക്കിട്ട് കൊടുത്തേച്ച് പോകാമെന്ന് വിചാരിക്കും. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരുമായവരെ വിളിച്ചിട്ട് ഇസ്രായേലിന്റെ ഔദ്യോഗിക മേധാവിത്വം പന്താടുന്ന വർഗീയ സ്പിരിറ്റുകാർ, പക്വതയല്ല, വർഗീയ സ്പിരിറ്റുകാരെന്ന് അവരെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. യഹൂദ മേധാവിത്വത്തിന്റെ അതേ പിടിയിൽ ജനത്തെ നിർത്തിക്കൊണ്ട് യേശുക്ക് സുവിശേഷത്തെങ്കിലും ജനത്തെ വിടാത്ത സുവിശേഷ ദ്രോഹികളായ യഹൂദന്മാരെ അവസാനം നമ്മുടെ കർത്താവ് തന്റെ വചനത്താൽ ഒരു പിടിപിടിച്ച്, എന്റെ ഭാഷയോടെ ചേർക്കാം, ഇടത് നിലത്തൊറ്റ അടിയ ഓ ചെറിയ പിടിക്കുന്നു കൈപ്പേ എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്തയാളാണ് നിരതനാണ് യേശു എന്നുള്ള ചിന്താഗതിയിൽ യേശുക്രിസ്തുവിന്റെ മാർഗത്തിന്റെ സുവിശേഷം കേൾക്കുവാൻ ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദന്മാരെ അന്നുള്ള ജനത്തെ വിലക്കിയപ്പോൾ അതേ കർത്താവരെ അവലപിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കണം. അതേ കരയും കടലും നടന്ന ആത്മാക്കളെ ഉണ്ടാക്കുന്ന നിങ്ങൾ, നിങ്ങൾക്കിട്ട് കൈ കിട്ടി ആത്മാക്കളെ നാരക തുല്യരാക്കുന്ന ശപിക്കപ്പെട്ടവർ,
എത്ര അവലനീയമായ സന്ദേശമാണ് ഇസ്രായേലിനോട് അവസാനം പറഞ്ഞു വെച്ചത്. വെള്ളവേറ്റ ശവക്കല്ലറയാണെന്ന് അവരെ വിളിച്ചു ഹൃദയത്തെയാണ്. അത് കഴിഞ്ഞപ്പോൾ അതെ കിണ്ടികിണ്ണങ്ങളുടെ പുറം അതെ മിനുക്കുന്ന പോലെ ഉള്ള മിനുക്കേ ഉള്ളൂ, അകത്ത് ഭക്തിയുടെ അതിൽ ലെവലേശമില്ലെന്ന കാര്യങ്ങളോട് ശരിക്കും പറഞ്ഞു കൊടുത്തു. പറഞ്ഞ പ്രസംഗം ദീർഘമായ ഒരു പ്രസംഗമായി 23-ാം അധ്യായം. അതിന്റെ അവസാനം വന്നപ്പോൾ പറഞ്ഞു, എന്റെ ഹൃദയം നിങ്ങളെ ഓർത്ത് കരയുന്നു. എന്ത്? യെരുശലേമേ യെരുശലേമേ, കോഴിതന്റെ കുഞ്ഞുങ്ങളെ ചെറുങ്ങി ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർക്കുവാൻ പലവട്ടം എനിക്ക് മനസ്സായിരുന്നു. ഞാൻ വാക്കൂടെ അത് വ്യക്തമാക്കി പറയട്ടെ, ഒരു വട്ടം പോലും നിങ്ങൾക്ക് മനസ്സായില്ല. പ്രൈസലോൾ, അങ്ങനെ വാക്ക് അവിടെ ഇല്ല. എങ്കിലും അർത്ഥം അതാണ്, പലവട്ടം നിങ്ങളെ ഞാൻ വിളിച്ചു, പക്ഷേ ഒരു വട്ടം പോലെ എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. 3.5 കൊല്ലത്തെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വർഗീയമായ മർമ്മങ്ങളെ പ്രകാശിപ്പിച്ച് അവർ കൊടുത്തു. ഒരൊറ്റ വിഷയത്തിലും അവർ ദൈവത്തിങ്കിലേ കടുത്തില്ല, അതിലകന്നു പോയതേ ഉള്ളൂ. ഭക്തി പറഞ്ഞ വലരും ദൈവത്തോട് അടുക്കുകയല്ല, അതിന്റെ വർഗീയ സ്പിരിറ്റ് കൊണ്ട് പുറകോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും കിടക്കട്ടെ, നിങ്ങളത് മനസ്സിലാക്കേണ്ട നിലയിൽ മനസ്സിലാക്കിയാൽ മതിയാകും. അടുത്ത ആ വേദഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. 1-ാമത്തെ ഡിവിഷൻ, അത് യെരുശലേമിന്റെ ന്യായവിധി അവർക്ക് വരുവാൻ പോകുന്ന ഭാഗത്തെ കർത്താവ് മെൻഷൻ ചെയ്യുന്നുണ്ട്. 2-ാമത്തെ വാചകം നിങ്ങളുടെ താരം, നിങ്ങളെ കോഴിതന്റെ കുഞ്ഞുങ്ങൾ ചെറുതിരിക്കുന്നത് നിങ്ങളെ പച്ചർക്കോ എനിക്ക് വിലവട്ടം മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. അതിന്റെ ഫലം എന്താ? അടുത്ത വാചകം ഒന്ന് വായിച്ചേ.
നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും.
ഈ ദൈവത്തിന്റെ വചനം അംഗീകരിക്കുക, സുവിശേഷം അംഗീകരിക്കുക, ദൈവത്തിന്റെ പുത്രനെ കൈക്കൊള്ളാതെ അത് എത്ര വലിയ വർഗീയ സ്പിരിറ്റ് കാണിച്ചാലോ നിങ്ങളുടെ ഭവനം നന്നാകത്തില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്ന് ഭവനത്തിന്റെ അധിപനായ കർത്താവ് പറഞ്ഞത്. മൂന്നർത്ഥമുണ്ടതിന്. ഒന്ന്, ഇസ്രായേലിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ അത് ജാതീയമായ ഭവനമാണ് അവരുടേത്, ഇസ്രായേൽ ഗൃഹം. എന്നാൽ അവരുടെ ദേശത്തെ സംബന്ധിച്ച് അന്തർഭവിച്ചിട്ടുള്ളതായ ഒരു വാക്കാണ് അവിടെ വന്നിരിക്കുന്ന ശൂന്യത. എന്നാൽ ദേശീയ അവരുടെ ദൈവാലയത്തോടുള്ള ബന്ധത്തിലും അത് ദൈവത്തിന്റെ ഭവനമാണെന്നും അവരുടെ ഭവനമാണ് അംഗീകരിക്കുന്ന ഇസ്രായേലിലെ ദൈവാലയ വിനാശം, ദേശീയ വിനാശം, ജാതീയ വിനാശം എന്ന ത്രിവിധ വിനാശങ്ങളുടെ മുന്നറിയിപ്പാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. നന്നാകത്തില്ല. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കാത്തവൻ നന്നാകത്തില്ല എന്ന് വചനത്തിന്റെ അധിപതി ഉടയവരെ കർത്താവ് പറഞ്ഞു കൊടുത്ത വാക്കാണ്. നാം ദൈവവചനം കേട്ട് നമ്മെ തന്നെ ചതിക്കല്ല, ദൈവത്തെ വചനത്താൽ നാം ജീവിക്കപ്പെടണം, നാം അനുഗ്രഹിക്കപ്പെടണം, നാം ചൈതന്യപ്പെടണം, അതെ നാം വളർച്ച പ്രാപിക്കണം. അങ്ങനെ ഉള്ള ദൈവക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് വളരെ സ്തോത്രം ചെയ്യും. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ശാന്തമായി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. അപ്പോ അതിന്റെ ഫലം ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭവനത്തിനുണ്ടാ ഇസ്രായേൽ ഭവനത്തിനുണ്ടാകാൻ പോകുന്ന ആ വിനാശം. അടുത്തത് 3-ാമത്തെ ഭാഗം,
കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ.
നിങ്ങൾക്ക് ഇനിയൊരു മടങ്ങിവരെ ഉണ്ടാകുമെന്ന് ജാതികളോട് ആ ജാതിയോട് പറയുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടതായ ദൈവത്തിന്റെ പുത്രനെ നിരാകരിച്ച ഇസ്രായേലെ, കർത്താവിന്റെ നാമം ദൈവം അയച്ചത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ എന്നെ ഏറ്റു പറയുമോ? അന്ന് മാത്രമേ നിങ്ങൾക്ക് ഇനി അംഗീകാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഇസ്രായേലുമായുള്ള സകല ബന്ധവും മുറിച്ചു മാറ്റിക്കൊണ്ട് അവൻ ദൈവാലയത്തിന് അകം വിട്ട് പുറത്തിറങ്ങി. ഈ ഓർഡർ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും അത് പഠനത്തിന് സൗകര്യമായിരിക്കും. 24-ാം വാക്ക് വായിച്ചാട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ നിങ്ങൾ നോക്കിക്കോ. യേശു ദൈവാലയം വിട്ടാലും ദൈവാലയം പഴയ പടി അവിടെ ഉണ്ട്. യേശു ദൈവാലയം വിട്ടിട്ട് 40 കൊല്ലം കൂടി ആ ദൈവാലയം അമ്പരചുമ്മിയായ മണിമാളികയായി അവിടെ നിന്നു. അത് അമ്പരചുമ്മിയായ മണിമാളികകളാകുന്ന ആലയങ്ങള് അത് എത്രത്താളം കെട്ടിപ്പടുത്താലും യേശു അതിലുണ്ടെന്ന് വിചാരിക്കേണ്ട, പറയേണ്ടത് പറഞ്ഞേച്ച് അനുസരിക്കാത്തൊരു മക്കൾ നിന്ന് കർത്താവ് ഗുഡ് ബൈ പറഞ്ഞങ്ങ് മാറും. ഇത് അതിന് ദൃഷ്ടാന്തമാണ്. അത് പറഞ്ഞു, അവൻ യേശു ദൈവാലയം വിട്ടു, ജനത്തെ വിട്ടു എന്നല്ല, ദേശം വിട്ടു എന്നല്ല, അവൻ ദൈവാലയം പ്രസംഗിച്ചു. അന്ത്യദൂതരോട് പറഞ്ഞു, അവൻ ദൈവാലയം വിട്ടു. അടുത്ത വാക്ക് വായിച്ചാട്ട്, ദൈവാലയം വിട്ടിട്ട്
പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു.
അടുത്ത വാക്ക്,
അവൻ അവരോട് ഇതല്ലോ കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല.
3.5 കൊല്ലം ശിഷ്യന്മാരും ഗുരുവും കൂടെ പലപ്പോഴും ഇവിടെ വന്നു, ഉത്സവത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വെച്ചൊന്നും ഈ സത്യക്ഷണിക്കൽ പദ്ധതി ശിഷ്യന്മാരുടെ പക്കൽ ഉണ്ടായിട്ടില്ല. ഈ പ്രസംഗം കേട്ടപ്പോൾ അതെ ഇസ്രായേൽ ജാതിയോട് ബന്ധപ്പെട്ട ദൂത് കർശനമാക്കി കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യ ഒരാളെ ശിഷ്യന്മാരെയും ബാധിക്കും. അവരും ഇസ്രായേലിലാണ്, അവർ യഹൂദ്യരാണ്, ജാതിപരമായി ബന്ധം, ദേശീയമായും ആലയമായിട്ട് അവർക്കും ബന്ധമുണ്ട്. അത് കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ചൂട് പിടിച്ചു, വല്ലാതെ വിഷമിച്ചു, എതിരൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവർ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഗുരു കണ്ടോ ഈ ദൈവാലയത്തിൽ മനോഹരമായിരിക്കുന്നു. അതെ ഹേറോദേ ദിവസവും സിരിവാവേലി ദൈവാലയം 46 കൊല്ലം കൊണ്ട് പുതുക്കി പണിഞ്ഞ് സ്വർണ്ണ സരപ്പുഴ മിനിമിന മിന്നത്തക വിലകളിൽ വൈദേശിക മാർബിൾ കല്ല് കൊണ്ടുവന്ന് 46 കൊല്ലം കൊണ്ട് മെയിന്റനൻസ് നടത്തി അതൊക്കെ അലങ്കൃതമാക്കിയതാണ് 46 കൊല്ലത്തെ പണി. എത്ര മനോഹരമാണ്! വിദേശത്തു നിന്ന് പോലും ആൾക്കാര് എത്യോപ്യയിൽ നിന്ന് ഒരു ആലയം കാണുവാൻ വലിയ മന്ത്രിമാരുമൊക്കെ ചരിത്രം മസൂദിൻ തന്നെ വായിക്കാം. അത്ര മനോഹരമായ ദൈവാലയം കല്ലിന് പുറത്ത് കല്ല് ശേഷിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശൂന്യമാകുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? എടുത്ത വായി കർത്താവായ യേശു പറഞ്ഞത് ഇത് എത്ര മനോഹരമായിരുന്നാലും ഒരു കല്ലിന്റെ പുറത്ത് ഒരു കല്ലുകൂടെ ശേഷിക്കാത്ത നിലയിൽ ശൂന്യമാകും, ഇടിഞ്ഞു പോകുമെന്ന് തുറന്നു പറയുവാൻ യേശു മടിച്ചില്ല. നമ്മൾ കാണുന്ന ഈ ആർഭാടവങ്ങള് ദൈവത്തിന്റെ പ്രസാദത്തിനൊത്തതല്ല എങ്കില് അതൊക്കെ ശൂന്യമാകുവാൻ നിമിഷ നേരം മതി. ദൈവഭക്തി മുറുകെ പിടിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വർഗീയ സ്പിരിറ്റ് ശക്തിയും പൊളിയുവാൻ സെക്കൻഡ് മാത്രം മതി. ആത്മീയം അകത്തുണ്ടെങ്കിൽ കർത്താവ് നിന്നെ കൈവിടത്തില്ല. ദൈവകർമ്മയെ നിലനിൽപ്പാൻ ദൈവമക്കൾ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൃഷ്ടാന്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതായാലും വേണ്ടില്ല. അവിടെ നിന്നുകൊണ്ട് കർത്താവായ യേശു ദൈവാലയ വിനാശത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവിടെ ഒന്നും അതെപ്പോൾ സംഭവിക്കുന്നത് അവിടെ വെച്ചാൽ ചോദിക്കേണ്ടത്. ഇടിഞ്ഞു പോകാതെ കല്ല് പുറത്ത് കല്ല് ശേഷിക്കലും ദൈവാരത്തിന് മുറ്റത്ത് വെച്ച് യേശു പറയുമ്പോൾ യഹൂദന്മാർ വളരെ കുപിതരായി. പ്രസംഗം കേട്ട് അവനെ കല്ലെറിയുവാനും കൊല്ലുവാനും തക്കം നോക്കി നിൽക്കുകയാണ്. ലൈറ്റപ്പുലി പോലെ അവർ പിണങ്ങി നിൽക്കുകയാണ്. എപ്പോഴാ ദൈവാലയം നശിക്കുന്നു ചോദിച്ചാൽ വെള്ളിയാഴ്ച വരെ പോകേണ്ടി വരികയില്ല. ചൊവ്വാഴ്ച കൊണ്ട് തന്നെ എല്ലാം ക്ലോസ് ആയേനി. ഏതായാലും ദൈവത്തിന് സമയം അകഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ ഭരിക്കാനുള്ളവരായതുകൊണ്ട് എപ്പോഴാ ഇത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അവിടെ ചോദിച്ചില്ല. അത് കഴിഞ്ഞു യേശു ദൈവാലയം വിട്ടു. ആ മോറിയ കുന്നുവിട്ട് കിദ്രോനോട് ഇറങ്ങി ഗെത്സെമാനെ തോട്ടത്തിന്റെ മുകളിലായി സാധാരണ കർത്താവായ യേശു ഇരുന്ന് പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒലിവയുടെ പടിഞ്ഞാറെ ചരിവിൽ അങ്ങനെ ഒരു സ്ഥലം അവിടെയുണ്ട്. പലപ്പോഴും രാത്രികാലങ്ങളിൽ പിതാവിനോട് ബന്ധപ്പെടുവാനും പിതാവിനോട് പ്രാർത്ഥിക്കുവാനും അതേ ആ ഒലിവലയിൽ പെയ്യുന്ന മഞ്ഞ് നനഞ്ഞ് അവൻ അവിടെ പലപ്പോഴും ഇരുന്നിട്ടുണ്ട്. രാത്രികളില് തനേതാണ്ട് ആയിരുന്ന ഒടുവിലത്തെ സമയത്തേക്ക് അറിയാ സന്ധ്യാസമയം ഇവിടെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ശിഷ്യന്മാരാ സായാഹ്ന വേളയിൽ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് അവിടെ വന്ന് ചോദിച്ചു, ഗുരു ഒരു കാര്യം ഞങ്ങൾക്ക് അറിയാനുണ്ട്, നിന്റെ വരവ് എപ്പോഴാണ്, യുഗാവസാനം എപ്പോഴാണ്, നിന്റെ വരവിന്റെ അടയാളം എന്തെല്ലാമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അവരാവശ്യപ്പെട്ടു. മൂന്ന് ചോദ്യങ്ങളാണ് യേശു ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം അതെപ്പോൾ സംഭവിക്കും, രണ്ടാമത്തെ ചോദ്യം നിന്റെ വരവ്, മൂന്നാമത്തെ ചോദ്യം യുഗാവസാനത്തിന്റെ അടയാളം എന്ത്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് യേശു പറഞ്ഞപ്പോൾ കയ്യും കൊട്ടി പാട്ടും പാടി തമ്പാറും അടിച്ച് എവിടെയെങ്കിലും പോയി ഇരുന്നേച്ചാ മതി, റെഡി, സമയമാകുമ്പോൾ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ചാപ്റ്റർ വൈസില് അധ്യായ കണക്കിന്, വാക്യ കണക്കിനല്ല അധ്യായ കണക്കിന് ഈ ചോദ്യത്തിന് മറുപടി അവിടെ ഇരുന്നു കൊണ്ട് വളരെ തളവായി സത്യമായി നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചോ, നിങ്ങൾ കേട്ടോ, നിങ്ങൾ പഠിച്ചോ ഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ മടങ്ങിവരവിന്റെ സകല വശങ്ങളും ശിഷ്യന്മാരെ അവിടെ ഇരുത്തിയാണ് യേശു പഠിപ്പിച്ചത്. ക്രൂശീകരണത്തിന് തലേ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഒടുവിലത്തെ ഒലിവ് മല പ്രഭാഷണത്തിൽ യേശു ശിഷ്യന്മാരെ നേരിട്ട് വരവിനോട് ബന്ധപ്പെട്ട് പഠിപ്പിച്ച അധ്യായങ്ങൾ മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13 ഈ അധ്യായങ്ങളെല്ലാം ഒടുവിലത്തെ ഒലിവ് മല പ്രഭാഷണങ്ങളിൽ യേശു ക്രിസ്തുവിനെ നേരിട്ടുള്ള പഠിപ്പിക്കലിൽ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് അതിന്റെ ക്രമം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നിരുന്ന് വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം. അവിടെ ഇരുന്നുകൊണ്ട് മൂന്ന് ചോദ്യം അത് മനസ്സിലാക്കി തന്നിട്ട് വിഷയത്തിൽ കയറാൻ ഓർഡറുണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം അതേപോൾ സംഭവിക്കും, ഒരു വാക്കി പറയാതെ വിശദീകരിക്കാൻ പോയാൽ ഒരു ദിവസം പ്രസംഗിച്ച 2-2.5 മണിക്കൂർ എടുത്തു കഴിഞ്ഞാല് അതെപ്പോൾ സംഭവിക്കും എന്നുള്ളതിന്റെ പ്രോഫറ്റിക്കലായ ഹിസ്റ്റോറിക്കലായ തെളിവുകൾ നിരത്തി വെക്കാൻ കഴിയുള്ളൂ. ദൈവകൃപയാൽ സാധിക്കും, പക്ഷേ ഇന്ന് അതിന് സമയമില്ലാതുകൊണ്ട് ആ ഭാഗം ഞാൻ അതുപോലെ അങ്ങ് വിടുക എന്നൊന്ന് മനസ്സിലാക്കാൻ ചോദ്യം അർത്ഥം എന്താണ്. നീ ഒലിവലയിൽ വെച്ച് ഗുരു നീ മോറിയാക്കുന്നതിൽ വെച്ച് ദൈവാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ അല്പമണിക്കൂറുകൾക്ക് മുമ്പ്. ആ ദൈവാലയ വിനാശം എപ്പോൾ സംഭവിക്കുമെന്നാണ് ഒന്നാം ചോദ്യം. ഇടിഞ്ഞു പോകാതെ കല്ലിന്റെ പുറത്ത് കല്ല് ശേഷിക്കത്തില്ലെന്ന് അങ്ങ് പറഞ്ഞല്ലോ, ആ ദൈവാലയ വിനാശം എന്ന് സംഭവിക്കും അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അവർ യേശുവിന്റെ അടുക്കൽ ചെന്നു. രണ്ടാമത്തേത് നിന്റെ വരവ് എപ്പോഴാണ് അത് ഞങ്ങൾ പറഞ്ഞു തരണം. മൂന്നാമത്തേത് അതെ നിന്റെ വരവിന്റെ അടയാളങ്ങൾ മുന്നോടി സംഭവങ്ങൾ എന്തെല്ലാമാണ് അത് ഞങ്ങളെ പഠിപ്പിക്കണം ഗുരു എന്ന് ഭവിഷ്യൻ സംഭവങ്ങളെ ആധാരമാക്കിയതാണ് മൂന്ന് ചോദ്യവും പ്രാവചനിക വീക്ഷണത്തിലെടുക്കണം. ദൈവാലയ വിനാശം അപ്പോൾ സംഭവിച്ചിട്ടില്ല. 70 ഈ ചോദ്യമെങ്കിൽ 70 അത് സംഭവിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി നാം ചിന്തിക്കുകയാണെങ്കിൽ പ്രവചനം ചരിത്രമായി മാറി. ഇപ്പോൾ നമുക്കിവിടെ കാണാം യേശു 70 അത് അവിടെ ഒലിയമലയുടെ പടിഞ്ഞാറെ ചെരുവിൽ നിന്ന് പറഞ്ഞതായ ആ പ്രവചനങ്ങളുടെ സമ്പൂർണമായ നിവർത്തി നമുക്കിപ്പോൾ കാണുവാൻ അത് പ്രയാസമുള്ള കാര്യമല്ലല്ലോ. ദൈവാലയ വിനാശം ഇസ്രായേലിന് അത് ദൈവത്തെക്കാൾ ചിലർക്ക് ദൈവാലയമാവരുത്. ഇസ്രായേലിനും അത് വലിയ കുറവൊന്നുമല്ല. പക്കി പോയാൽ പിന്നെ ബാഹ്യമായ പക്കതിയാണല്ലോ വളരെ മുറുകെ പിടിക്കുന്നത്. അങ്ങനെ വലിയ അതേ ആ ശ്രേഷ്ഠമായ ചിന്താഗതി ദൈവാലയം അവർ കരുതി. ദൈവാലയത്തോട് വലിയ ഭയഭക്തിയായിരുന്നു. അതിന് അവരാരും കുറഞ്ഞ പുള്ളികളല്ല. ഇന്നും മാർഗി ഭക്തിക്ക് അവർ കുറഞ്ഞവരല്ല. ആ ദൈവാലയത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കുമ്പോൾ ദൈവം ആലയത്തിലല്ല പ്രസാദിക്കുന്നത്, ആരാധകരില്ല പ്രസാദിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ആലയത്തിന് പ്രാധാന്യം കൊടുക്കരുത്, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാവും. നാം വലിയ സ്വർണ്ണസരപ്പുളികളായ മന്ദിരങ്ങളിൽ ആരാധിക്കുമ്പോൾ ദൈവം നമ്മൾ എഴുതുള്ളാൻ പറ്റിയ സ്ഥലമാണെന്ന് ആരെങ്കിലും ചിന്തിക്കഴിഞ്ഞാൽ സർവബദ്ധമാണ്. ഇസ്രായേലിന്റെ അകവും പുറവും പൊന്നു പൊതിഞ്ഞ ദൈവാലയത്തിന് അകത്തിരിപ്പാൻ അവൻ മനസ്സ് വെച്ചവരല്ല. അശുദ്ധി കണ്ടപ്പോൾ അവൻ പൂർത്തിയായിരുന്നു. ഷെക്കേര അവിടുന്ന് മാറിപ്പോയി. ആ തേജസ്സുവ് അവിടുന്ന് അവൻ മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ വൈദ്യരെ ആർഭാടവുമായ ഭക്തിയിൽ ഇരുന്നുകൊണ്ട് ആ ദൈവം പ്രസാദിക്കുന്ന മാർഗമാണെന്ന് ആരെങ്കിലും വിചാരിച്ച സർവബദ്ധമാണ്. അത് മലച്ചോട്ടിൽ ആരാധിച്ചാലും വിജനപ്രദേശത്ത് ആരാധിച്ചാലും അത് പുറമ്പോക്കിൽ ആരാധിച്ചാലും അല്ല നീ ഒരു രഹസ്യ സ്ഥലത്ത് പോയി ആരാധിച്ചാലും നിന്റെ ആരാധന ജീവനും വിശുദ്ധിയും ഉള്ളതാണെങ്കിൽ ദൈവം അത് പ്രസാദിക്കോ. സ്ഥലത്തിന്റെ മേന്മയല്ല, ആരാധകരുടെ വിശുദ്ധിയാണ് വലുത്. അതിനാണ് ദൈവം പ്രസാദിക്കുന്നത്. ശലോമോൻ ദൈവാലയം എല്ലാം പ്രതിഷ്ഠിച്ച് വലിയ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്ത് അതെ ദൈവം തമ്പുരാൻ നേരിട്ട് അവന്റെ മുമ്പിൽ വന്ന് അവൻ ആലോചന കൊടുത്ത ഒന്നും രണ്ടും ലിംഗങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ. ഏതായാലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതിനെത്താത്ത പുസ്തകങ്ങളൊക്കെ വിശദമായിട്ടുണ്ട്. ഒടുവില് 9-ാമത്തെ മാർഗ്ഗത്തിൽ വായിച്ചാൽ അറിയാം. അവിടെ ഇങ്ങനെ പറഞ്ഞു, നീയും നിന്റെ മക്കളും ഞാൻ പറയുന്ന വചനം കേട്ട് മര്യാദയ്ക്ക് യോഗ്യമായിട്ട് പോയാൽ അതേ ഇസ്രായേലിനോട് നിന്നോട് ഞാൻ ചെയ്ത വാഗ്ദത്തത്തിൽ നിന്ന് മാറുകയില്ല. അങ്ങനെ പോയാൽ അതേ പറഞ്ഞ നന്മകളോ വാഗ്ദത്തങ്ങളോ അനുഭവിക്കത്തില്ല. നാം തന്റെ ദയയിലും വിശ്വസ്തയിലും വിശുദ്ധ ഉപദേശം നിൽക്കുന്നുവെങ്കിൽ ആര് നിന്നെ കൈവിട്ടാലും കർത്താവ് കൈവിടുകയില്ല. ദൈവസ്ഥാനത്തിന് ഏത് വഴിക്കൂടാണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അവിടെ ആ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ദൈവാലയത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് വാക്യം ഞാൻ ഓർപ്പിക്കുക. ഈ ദൈവാലയം ആ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട സ്വർഗാരോഹണം ചെയ്തു, ആത്മീയ ദൈവാലയം ഭൂമി സ്ഥാപിച്ചു. ഈ അക്ഷരീയ ദൈവാലയത്തെ കൈവിട്ടതിന് ശേഷമാണ് ആത്മീയ ദൈവാലയം സ്ഥാപിച്ചത്. ഒരു കാലത്ത് രണ്ടു ദൈവാലയം അരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരാലയമേ ഒരു കാലത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. ആ ശലോമോന്റെ ദൈവാലയം അനാചാര ദുരാചാരങ്ങള് അത് വേദിയായിരുന്നപ്പോൾ അത് ദൈവം അത് നെബുക്കദ്നേസറിനെ കൊണ്ട് നശിപ്പിച്ചു. പിന്നീട് സെരുബ്ബാബേലിന്റെ ദൈവാലയം ആ നിലവാരത്തിൽ അശുദ്ധമായി തീർന്നപ്പോൾ ആ ദൈവാലയം റോമാക്കാരെ കൊണ്ട് നശിപ്പിച്ചു. അതിനു മുൻപായിട്ട് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ ദൈവത്തിന്റെ സഭ ഭൂമി സ്ഥാപിക്കപ്പെടുകയും ജീവനുള്ള കല്ലുകളെ കൊണ്ട് ആലയം പണിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുകയും ചെയ്തതായ ആലയം സിയോന്മാരുടെ മുറി സ്ഥാപിച്ചു. മറ്റേ ദൈവാലയം കൈവിട്ടു. അപ്പോഴും ആർഭാടവുമായ ദൈവാലയത്തെ അവൻ വെറുത്തു എങ്കിൽ ആത്മീയമായ ഒരു ദൈവാലയം കെട്ടുപണി ചെയ്തു. ഇന്ന് ആ ദൈവാലയം സാർവലൗകികമാണ്. ചിക്കാഗോയിലും ആ ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിന്റെ ജീവനുള്ള കല്ലുകളായ വിശുദ്ധന്മാരുണ്ട്. അവർക്ക് ആ ജീവിതത്തിന് സ്തോത്രം ചെയ്യാം. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാക്കൾ, ജീവനുള്ള ദൈവത്തിന്റെ ആലയം, അതാണ് പൗലോസ് പറഞ്ഞത്. സത്യത്തിന്റെ തോന്നുന്ന അടിസ്ഥാനവും ആ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകും. ദൈവാലയത്തിൽ ദൈവാലയമായ സഭയല്ല, സഭയാകുന്ന ദൈവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെ? ഇപ്പോൾ അതേ സഭയാകും ദൈവാലയമായ സഭയല്ല, സഭയാകുന്ന ദൈവാലയത്തിന്റെ അതേ കല്ലുകളായ വിശ്വാസികളാണ് കൂടി വന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അവർക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അത് ആ ഭാഗത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയാൽ അക്ഷരീയമായ ദൈവാലയ വിനാശം 70-ൽ അത് വിശദീകരിപ്പാൻ നിവർത്തിയില്ലാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. എങ്കിൽ ഒരു വാക്ക് പറയാം. ആ റോമായിലെ വെസ്പേഷന്റെ മകനായ തീത്തൂസ് ആണ് 70 ദൈവാലയം നശിപ്പിച്ചത്. 68 വെസ്പേഷൻ തന്റെ സൈന്യവുമായിട്ട് യെരുസലേമിൽ വന്നു എങ്കിലും നീറോ ചക്രവർത്തി മരിച്ചു എന്നുള്ളതായ കേൾവി തനിക്ക് ഉണ്ടായതിനാൽ അറിയിപ്പ് ലഭിച്ചതിനാൽ താൻ മടങ്ങിപ്പോയി ചക്രവർത്തിയായി. പിന്നീട് തന്റെ മകനെ സർവ്വസൈന്യാധിപനായി നിയമിച്ച് യെരുസലേമിലേക്ക് അയച്ചു. യെരുസലേമിൽ വന്ന് 6 നഗരത്തെ നിരോധിച്ചവൻ അതിന് പുറത്ത് അതേ പട്ടാളം ക്യാമ്പ് ചെയ്തു. എന്നാൽ ക്ഷാമം കലശലായി, നഗരം വളരെയധികം അതേ വിഷമത്തിലായി. പോക്കുവരത്തുകളെല്ലാം നിരോധിച്ചു. ഭക്ഷണം അകത്ത് കൊണ്ടുവരുവാനോ പുറത്തിറങ്ങിപ്പോയി അത് വരുത്തുവാനോ നിവർത്തിയില്ല. സാഹചര്യം വന്നപ്പോൾ യുവഗോവളന്മാർ നിഴലുകൾ പോലെയായി തീർന്നു. അത് മാത്രമല്ല, അനേക യുവഗോവളന്മാരായ അവരുടെ യുവാക്കന്മാർ മരിച്ചു വീണു. അതേ ഭക്ഷണത്തിന് യാതൊരു മാർഗവുമില്ലാതെ അവർ അങ്ങേയറ്റം അവശരായി. ഈ കാര്യത്തെ മുൻകണ്ടുകൊണ്ട് ആ കർത്താവ് യെരുശലേമിൽ ഓർത്ത് കരഞ്ഞതോടെ ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഇത് യാദൃശ്യമായി സംഭവിച്ചതല്ല. ഒടുവിൽ എന്ത് ചെയ്യുന്നറിയാമോ? മതിൽ പൊളിച്ച് റോമൻ പടയാളികൾ അകത്ത് കയറി ഇസ്രായേൽ കൂടാരങ്ങളുടെ വലിയ യാത്ര ചെയ്യുമ്പോൾ ഇറച്ചിയുടെ മണം മനസ്സിലാക്കിയ ഒരു ഇസ്രായേലിന്റെ കൂടാരത്തിന്റെ വാതുക്കൽ റോമാക്കാരെ മലയാളികൾ ചെന്ന് ആ ഒരു സ്ത്രീയെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ സ്ത്രീയെ, ക്ഷാമം കരച്ചിലായിരിക്കുന്ന കാലത്ത് ഇറച്ചിയുടെ മണം വരുന്നല്ലോ, എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഉറച്ചുകൊണ്ട് വേച്ച് പറച്ച് പുറത്തേക്ക് വന്ന് പറഞ്ഞു, യജമാനന്മാരെ ക്ഷമിക്കണം, ഇന്ന് എന്റെ വാത്സല്യഭാജനമായ മകനെ ഞാൻ വിളിച്ചു. അത് അവനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, മകനെ ആർക്കായി ഞാൻ നിന്നെ വളർത്തണം? അതേ പുറത്ത്, അതേ ശത്രു, അകത്ത് ക്ഷാമം വരിക, നീ എനിക്ക് ആഹാരമായി തീരുക എന്ന് പറഞ്ഞ് അത് സ്വന്തം മകനെ പാകം ചെയ്ത് ഭക്ഷിച്ചതിന് ശേഷിപ്പിത കാണുക എന്ന് പറഞ്ഞ് പാത്രത്തോടെ സ്വന്തം മകന്റെ വേവിച്ച മാംസം തിന്ന് ശേഷിച്ചത് ആ റോമൻ പടയാളികൾ കണ്ടപ്പോൾ, കണ്ട കടോരന്മാരായ റോമൻ പടയാളികളുടെ കണ്ണിൽ കൂടെ അതേ ചോരത്തുള്ളികൾ മാതിരി നിലത്തേക്ക് വീഴുവാൻ തുടങ്ങി. അവർക്ക് ദയനീയമായ കാഴ്ച കണ്ട് സഹിക്കുവാൻ പറ്റിയില്ല. യോസീഫസിന്റെ ചരിത്രത്തില് അത് ഇസ്രായേലിന്റെ തന്മൂതുകൾ ചരിത്രങ്ങളില് ഈ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വിസ്മരിപ്പാനാവാത്ത പരമാർത്ഥമാണ്. ഇത് 770 സംഭവിച്ചതാണ്. ഒരു കാര്യം നിങ്ങളെ പ്രവചനത്തിന്റെ ശക്തി ഓർപ്പിക്കുവാൻ വേണ്ടി ഞാൻ പുറകോട്ട് പോവുകയാണ്. 1600 കൊല്ലത്തിന് മുമ്പ് ദൈവദാസനായ മോശ പറഞ്ഞതാണ്, ഇസ്രായേലിലെ ദൈവകൽപ്പന അനുസരിക്കാതെ ചട്ടങ്ങളെ മറിച്ച്, പ്രമാണങ്ങളെ മറിച്ച്, ഉപദേശത്തെ മറിച്ചു പോയിക്കഴിഞ്ഞാൽ നിന്റെ സ്വന്തം മക്കളുടെ മാംസം നിങ്ങൾ രഹസ്യമായി തിന്നുവന്ന് ദൈവത്തിന്റെ വചനത്തില് എഴുതിക്കഴിഞ്ഞ് 1600 കഴിഞ്ഞപ്പോൾ ആ പ്രവചനം ലോകചരിത്രത്തിൽ ചരിത്രമായി എഴുതപ്പെടുവാൻ ഇടയായി തീർന്നുവെങ്കില് ഈ വചനത്തിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ കടപ്പെട്ടവരാണ്. വാക്യം വായിച്ചിട്ട് തന്നെ വിശ്വസിച്ചാൽ മതി, വെറുതെ ആരും ഒന്നും വിശ്വസിക്കേണ്ട. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 53-ാം വാക്യം, 55-ാം വാക്യം, 57-ാം വാക്യം, മോശ ഇസ്രയേൽ വാഗ്ദത്തകരാൽ എത്തുന്നതിന് മുന്നമേ മോവാബ് സമൂഹത്തിൽ വെച്ച് ഇസ്രയേലിന് പ്രമാണം കൊടുത്ത് അവസാനോട് പറഞ്ഞു, ഈ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ ഗുണമല്ല, ദോഷമത്രേ വരുന്നതെന്ന്. അത് രണ്ടാം ഇസ്രയേൽ മറക്കരുതാത്ത കാര്യമായതുകൊണ്ട്, ആത്മീയ ഗുണപാഠമുള്ളതുകൊണ്ട് ഈ വ്യാജവാക്യം വായിച്ച് ആ പ്രവചനം ചരിത്രമായ കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ പോവുകയാണ്. വായിച്ചാട്ട്,
ശത്രു നിന്നെ ഞെരുക്കുന്ന ആ ഞെരുക്കത്തിലും നിരോധനത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും.
ഓക്കെ, അന്ന് മോശ പറഞ്ഞ കാര്യം 770 ചരിത്രമായി മാറിയല്ലോ. ഇനി 55 വായിച്ചോ. 55
മക്കളോടും അവരിൽ ആർക്കും താൻ തിന്നുന്ന മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കയില്ല.
ആ മതി, ഇനി 57 വായിച്ചോ. 57
ശത്രു പട്ടണങ്ങളിൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും സകല വസ്തുക്കളുടെയും ദുർലഭ നിമിത്തം അവൾ അവരെ രഹസ്യമായി തിന്നും.
അവൾ അവരെ രഹസ്യമായി തിന്നും. മൂന്ന് വാക്യങ്ങളിൽ മറ്റു വേറെ അധ്യായങ്ങൾ രാജദിവസങ്ങളൊക്കെ എടുക്കാണ്ട് ഇപ്പൊ പോകുന്നില്ല. ഒരധ്യായത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ദൈവപുരുഷനായ മോശ ഇസ്രയേലിന്റെ പേര് വിളിച്ച് പറഞ്ഞു, എത്ര വലിയ ജാതിയായാലും എത്ര വലിയ ദേശത്തായാലും എത്ര വലിയ പാലന്തേരി ഒഴുകുന്ന ആ കനാനിലായാലും നിന്റെ ദൈവത്തെ മറന്നാൽ തിരിച്ചടിയുണ്ട്, മര്യാദയ്ക്ക് പോയാൽ വാഗ്ദത്തം അനുഭവിക്കാം. ഹല്ലേലൂയ്യ, ആമേൻ. നിങ്ങൾ സ്തോത്രം പറയുന്നതിൽ ഒരു കുഴപ്പവും വരുന്നില്ല. ദൈവവചനമാണെങ്കിൽ വരവ് വെച്ചാൽ മതി. ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്ന എന്റെ അഭിപ്രായത്തിന്റെ 1% എന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നതിൽ ദൈവവചനം തെളിയിച്ച് വരികയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം സ്വാഗതാർഹമായി അംഗീകാര യോഗ്യമായ ദൈവത്തിന്റെ വചനമാണ്. പരമാധികാരം ദൈവത്തിന്റെ വചനത്തിനാണല്ലോ. അപ്പോൾ ഈ വാക്യത്തിന്റെ ഇനി വിശദീകരണം എടുക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവവചനം വ്യക്തമാണ്. 26 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞാലും 16 നൂറ്റാണ്ട് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ഇന്നലെ പറഞ്ഞാലും ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഈ വായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. മൂർച്ചയല്ലെന്നതാണ്, അത് ജീവന്റെ വചനമാണ്. അത് പരിവർത്തനം നൽകുന്നതാണ്. അത് അംഗീകാര യോഗ്യമാകുന്നില്ലെങ്കിൽ ശിക്ഷയ്ക്കൊഴുകുന്ന വാളാണ്. ഇതാ ഇവിടെ തന്നെ നോക്കിയാൽ മതിയല്ലോ. വാഗ്ദത്ത സന്തതിയോട് ദൈവം പറഞ്ഞ കാര്യമാണ്. 3 പ്രാവശ്യം നീ മക്കളെ തിന്നും, രഹസ്യമായി തിന്നും, ആർക്കും കൊടുക്കാതെ രഹസ്യമായി തിന്നും എന്നുള്ള വാക്ക്, ഇത് അക്ഷരാർത്ഥ നിവർത്തിയ 770 ലോകചരിത്രത്തിന്റെ പേജുകളിൽ എഴുതപ്പെടുവാൻ മനുഷ്യന്റെ കണ്ണുകൾ കാണുവാൻ ഇടയായി തീർന്ന സംഭവമാണ്. ദൈവത്തെയും പ്രമാണത്തെയും മറന്നതിന്റെ ഫലം എന്താണെന്ന് ഇവിടെ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങനെ ആ സംഭവിച്ചതിന് ശേഷം 1358,000 ഇസ്രയേലിലെ തീത്തോസും റോമാ സൈന്യങ്ങളുടെ വാലിന്റെ വയറ്റിൽ അരിഞ്ഞു വീഴ്ത്തി. നഗരം രക്തപ്പുഴിയായി മാറി. അതെ, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നവരുടെ വിളിച്ചു പറഞ്ഞവന്റെ, അതേ മക്കൾ നല്ല യൗവനയുക്തരായവരുടെ ആ രക്തപ്പുഴ തന്നെയാണ് അവിടെയോട്ട് ഒഴുകിയത്. അത് കുതിരയുടെ കടിവാളങ്ങളോട് രക്തപ്പുഴ പൊങ്ങിയെന്ന് ദൈവം ചരിത്രത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഏതായാലും വേണ്ടുകയില്ല, യെരുശലേം കുന്നുകള് അത് രക്തച്ചാലുകളായി മാറുവാനിടയായി തീർന്നു. നസ്രായ രക്തത്തുള്ളികൾ വീണതായ ആ മണ്ണിൽ ഇസ്രായേൽ രക്തപ്പുഴയാണ് ഒഴുകിയെന്നുള്ള കാര്യം മറന്നു കളയരുത്. പിന്നെയോ ഒരു ലക്ഷത്തോളം, കൃത്യം പറഞ്ഞ 95,000 യുവാക്കന്മാരായ കോമള രൂപികളെ അടിമകളായി പിടിച്ച് തീത്തോസ് വന്ന വഴിക്കൂടെ പോകാതെ മടങ്ങിപ്പോയപ്പോൾ ഈജിപ്തിന്റെ ആഫ്രിക്കയിലെ ഈജിപ്തിന്റെ വടക്കേ തുറമുഖ അലക്സാണ്ട്രിയ തുറമുഖത്ത് ഇവരെ കൊണ്ട് അടിമച്ചന്തയെ നിർത്തി ഒരു വിൽപ്പന അതേ രംഗം തയ്യാറാക്കി. പക്ഷേ ഒറ്റ ഇസ്രായേലിന് വില ചോദിക്കാൻ കമ്പോളത്തിലാൾ വന്നില്ല. അന്തർദേശീയ അടിമച്ചന്തയുടെ വ്യാപാര കേന്ദ്രമായ പൗരസ്ത്യ ലോകത്തിലെ അന്നത്തെ ഈജിപ്തിലെ അലക്സാണ്ടർ ചക്രവർത്തി മെമ്മറിയായി പണികഴിപ്പിക്കപ്പെട്ട അലക്സാണ്ടറിയ തുറമുഖത്ത് 95,000 യുവതിവാക്കന്മാരായ സൗന്ദര്യമേറിയ ഊതന്മാരെ, യൗവനക്കാരെ വിൽപ്പന ചന്തയിൽ അടിമച്ചന്ത വിൽപ്പന നിർത്തിയിട്ട് ഒരുത്തന്റെ വില ചോദിക്കാൻ ആ കമ്പോളത്തിൽ ആൾ വന്നില്ല. അങ്ങനെ അവരെ കൊണ്ട് അവിടെ നിർത്തുമെന്നും അവർ വില ചോദിക്കാൻ കമ്പോളത്തിലാൾ വരത്തില്ലെന്നും 16 നൂറ്റാണ്ടു മുമ്പ്, 1600 കൊല്ലത്തിന് മുമ്പ് നീ ദൈവത്തിന്റെ വഴി വിട്ടുപോയാൽ നിന്നെ കപ്പലെ കയറ്റി ആ ചന്തയെ കൊണ്ടെത്തിക്കുമെന്ന് എഴുതിയ കാലത്ത് കപ്പലില്ല. പിന്നെ കപ്പൽ വന്നത് അതേ തീത്തോസ്റ്റ് കപ്പലെ തന്നെ ഇവരെ അവിടെ കൊണ്ടിറക്കി. ഇനി വാക്യം വായിച്ചു കേട്ടു. ഇത് പ്രവചനത്തിൽ ചരിത്രമായി മാറിയ കാര്യമാണ്. നമുക്ക് 28-ാം അധ്യായം ആർദ്ര പുസ്തകത്തിന്റെ 68-ാം വാക്യം എടുത്ത് വായിച്ചാട്ട്. കൃത്യനിവർത്തിയുടെ അതേ ദൈവീക പ്രവചനങ്ങളെ കണ്ടെത്തി ദൈവത്തിൽ അത് സന്തോഷിക്കാമല്ലോ. വായിച്ചാട്ട്.
നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കി കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരുമുണ്ടാകയില്ല.
നോക്കൂ, കപ്പൽ കയറ്റി മിസ്രൈമിൽ കൊണ്ടുപോകും. ഞാൻ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിൽ കൊണ്ടുപോകും, കാണത്തില്ലെന്ന് പറഞ്ഞ ആ ദേശമുണ്ടല്ലോ, നിങ്ങൾ അവിടെ പോകേണ്ടി വരും. അവിടെ നിങ്ങളെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ നല്ല പൊസിഷനിൽ അവിടെ നിർത്തുമെന്നല്ല, അവിടെ മുതലാളിമാരായോ കച്ചവടക്കാരായോ നിർത്തുമെന്നല്ല, അവിടെ നിങ്ങളെ കൃഷിക്കാരായോ മാനേജർമാരായോ നിർത്തുമെന്നല്ല, അവിടെ നിങ്ങളെ വിശ്വാസികളായോ വിശുദ്ധന്മാരായോ നിർത്തുമെന്നല്ല, അവിടെ നിങ്ങളെ അടിമ ചന്തയിൽ അടിമകളാക്കി നിർത്തും. ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ അനുസരണം പഠിപ്പിക്കുന്നതിന് കൈ ദൈവം കൊടുക്കും. ഞാൻ പെന്തക്കോസുകാരോട് മാത്രം ഇപ്പൊ സംസാരിക്കാൻ വരികയാണ്. അതിനകത്ത് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല സമൂഹങ്ങൾ ഇവിടെ കാണും. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറായില്ലെങ്കിൽ അനുസരണം പഠിപ്പിക്കുന്നതിന് കയ്യിൽ ദൈവം കൊടുക്കും. അത് ഭയങ്കരമായിരിക്കും.
ദൈവത്തെ അനുസരിക്കുന്നതാണ് നല്ലത്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിന് കയ്യിൽ വീഴുന്നതാണ് നല്ലത്, അവൻ ദയുള്ളവനാണ്.
ദൈവത്തിന്റെ സന്നിധിയിൽ വീഴുക അതാണ് നല്ലത്. മറുവശത്തേക്ക് അവൻ തള്ളിയാൽ ഒരു കണ്ണിന് ദയ ഉണ്ടാകത്തില്ല.
ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്.
നിങ്ങൾ അടുത്ത വാചകം വായിച്ചാട്ട്. തീർന്നില്ല വാചകം, അത് ശക്തിയുള്ള വാക്ക് പറയാൻ വരുന്നതേ ഉള്ളൂ. വായിച്ചാട്ട്.
അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും.
വിൽപ്പാൻ നിർത്തും, അടുത്ത വാക്ക്.
എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരുമുണ്ടാകയില്ല.
എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ഒറ്റ കമ്പോളത്തിൽ വരത്തില്ല. ദൈവം വിരോധിച്ചാൽ കച്ചവടം നടക്കത്തില്ല.
നിങ്ങൾക്ക് സംശയമുണ്ടോ? യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പറഞ്ഞോ, സംശയിക്കണ്ട. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വെറുതെ വായി നോക്കിയിരിക്കത്തേ ഉള്ളൂ. ദൈവമാണ് നമ്മെ നടത്തുന്നത്, ദൈവമാണ് പാലിക്കുന്നത്. അതേ സുരക്ഷിതമായ വീടുകളും അതേ നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല കാറും നല്ല ചുറ്റുപാടും തരുമ്പോൾ എന്റെ പ്രിയമുള്ള ദൈവങ്ങൾ, അതില്ലാത്ത ഒരാരും ഇവിടെ ഇല്ല. മറക്കല്ല, മറക്കല്ല. ആടിയമീടായ മിസ്രയിൽ നിന്നെ കൊണ്ടു നിന്ന ദൈവത്തെ മറക്കല്ല. ഇവിടെ നമ്മൾ സൗന്ദര്യ പണക്കത്തിനും ലോക ഇൻപത്തിനും ലോകാനുഭവത്തിനൊന്നും അല്ല വന്നത്. ദൈവം നമ്പുരാൻ ഈ രാജ്യം തുറന്നു, ഒരു വാതിൽ ദൈവം തന്നു. പാലന്തേര് ഒഴുകുന്ന മനോഹരമായ ഒരു ദേശമാണ്. ഇവിടെ ഈ വചനത്തിൽ നിടത്തോട്ടോ വലത്തോട്ടോ ആരും പോകരുത്.
ദൈവസന്നിധി തീരുമാനിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ പോവുകയാണ്. കർത്താവെ, ഇവിടെ ആയിരിക്കുന്നിടത്തോളം ഞാനും എന്റെ കുഞ്ഞുങ്ങളും നിന്നെ പ്രസാദിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. യാതൊരു വർഗീയ സ്പിരിറ്റിലുമല്ല, ദൈവ ആത്മാവിന്റെ ആ വലിയ നിറഞ്ഞ അനുഭവത്തില് ഒരു ആത്മീയ സ്പിരിറ്റാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുള്ള ആദർശനമുള്ള ദൈവക്കൾ വളരെയധികം പ്രാർത്ഥിച്ച് ഭയപ്പെട്ട ദൈവത്തിന്റെ സന്നിധിയിൽ തലവണം തലവണ വടക്കിയാൽ അവൻ അനുഗ്രഹിക്കും. ദൈവമാണ് അവൻ കൈവിടുകയില്ല. അവന്റെ കാര്യങ്ങളിലായിരിക്കും നല്ലത്. ആകെ ഇസ്രായേലിൽ ഭവിച്ചതായ ഈ ദുരന്ത ചരിത്രത്തില് അത് റെക്കോർഡാണ് നിങ്ങൾ എടുത്തു കാണുന്നത്. അത് ചരിത്രമായി മാറിയ വാക്യം. ഇങ്ങനെ ഞാൻ പ്രവചനവും നിവൃത്തിയുമായിട്ട് അങ്ങോട്ട് ആ ഡേറ്റോ വർഷമോ കാലോ വെച്ചുള്ള നിവൃത്തിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആ മറുപടി, അതിന് അക്ഷരാർത്ഥ നിവൃത്തി, അതിന്റെ പ്രവചനവും നിവൃത്തിയും കൂടെ ചേർത്ത് പറഞ്ഞപ്പോൾ ദൈവവചനത്തോട് കുറെ കൂടെ അടുപ്പം ഉണ്ടാകുവാൻ നല്ലവരെ സാക്ഷിയുള്ള ദൈവങ്ങൾക്ക് അധികം സാധിക്കും. ഇത് വിശ്വാസയോഗ്യമാണ്. പ്രവചനങ്ങൾ പ്രത്യേകം വിശ്വാസയോഗ്യമായി എടുക്കേണ്ടതാണ്. പ്രവാചക വാക്കുകൾ അധിക സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കും, ഉദയനക്ഷത്രമ കർത്താവായ യേശു വരെ ഉദയം ചെയ്യുന്നത് വരെ ഇരുട്ടത്തിൽ പ്രകാശിക്കുന്ന വിളക്കെന്ന പോലെ കരുതിക്കൊള്ളുവാൻ ദൈവം തന്ന ആ വചനത്തിനായി സ്തോത്രം. അങ്ങനെ അതിനുശേഷം ഈ സമകാല താണ്ഡവങ്ങളെല്ലാം ജെറുസലേമിൽ നടന്നു. അതോടൊപ്പം നടന്ന ഒരു വാക്കുകൂടെ പറയാം, ആ ദൈവാലയം തീത്തൂസ് നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തതല്ല എന്ന് നശിപ്പിച്ചു. ദൈവാലയം വിജയസ്മാരകമായി നിർത്തുവാൻ തീത്തൂസിന് തോന്നിയെങ്കിലും കഥയറിയാത്ത ഒരു പടയാളി തീപ്പന്തം, അതെ, എണ്ണയിൽ മുക്ക തീപ്പന്തം മേൽപോട്ടെറിഞ്ഞു. ദൈവാലയത്തിന്റെ അഗ്രം കത്തി താഴോട്ട് ഇറങ്ങി വരികയായിരുന്നു. താഴെ നിന്ന് പോകുന്ന തീയെ കെടുത്താനൊക്കോ, മേളിൽ നിന്ന് വരുന്ന തീ കെടുത്താനൊക്കത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, താഴെ നിന്ന് കത്തിപ്പോയ കുറെയൊക്കെ കെടുത്താൽ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന തീ കെടുത്താൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ആ തീ മോളിൽ താഴോട്ട് ഇറങ്ങി വന്നത് ദൈവാലയത്തിന്റെ തിരശ്ശീല കീറിയ താഴെ നിന്ന് മേലോട്ടല്ല, അത് മേളിൽ താഴോട്ടാ കീറുന്നത്. ദൈവത്തിന്റെ ന്യായവിധികൾ ഉപരിതലത്തിൽ താഴോട്ട് ഇറങ്ങി വരികയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കോ ലോകത്തിനോ അതേ ആയുധപ്പലകൾക്കോ ദൈവത്തിന്റെ അതേ പരിപാടിയെ തടയുവാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ പരിപാടി എടുത്താൽ ആരും പിന്നെ നിൽക്കത്തുമില്ല. അതുകൊണ്ട് നാം അവിടെയാണ് ഭയപ്പെടേണ്ടത്. അത് ആ ഭാഗത്ത് ആ ദൈവാലയം തീക്ക് ഇരയായി തീർന്നു. അത് ചാരക്കൂമ്പാരമായി മാറി. അതിനുശേഷം ഇതിനെക്കുറിച്ച് പ്രവചനമുണ്ട്, ഈ ദൈവാലയം ചാതി നശിക്കുമെന്ന് പ്രവചനമുണ്ട്. എന്നാൽ ഈ ദൈവാലയത്തിന് കല്ലിട്ടത് 536-ാം ആണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, 770 ദൈവാലയത്തിന് കല്ലിട്ടത് സെരുവാവയിൽ വന്ന് 536-ാം ആണ്ട് BC. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 600 മുമ്പ് ദൈവാലയം പണിയതിന് മുമ്പ് ദാനിയൽ പണ്ട് 9:25 വായിച്ചാൽ, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം വന്ന് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുമെന്ന് 538-ാം ആണ്ടിൽ ദാനിയേലിന് ദൂത് കൊടുത്തത്. അതേ 9-ാം അധ്യായത്തില് അത് ചാരിത്രികമായ വിഷയം അവിടെ കിടപ്പുണ്ട്. ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പറഞ്ഞ് നശിപ്പിക്കുമെന്ന് പറഞ്ഞ നഗരവും ദൈവാലയവുമാണ് വരുവാനുള്ള പ്രഭുവായ അന്തിക്രിസ്തു വടജനമായ ഓമാ സൈന്യം വന്ന് 770 നശിപ്പിച്ചത്. പ്രവചനത്തിലെ കൃത്യ നിവർത്തിയോർ ദൈവത്തെ സ്തുതിക്കുക. വള്ളിപുളികൾ തെറ്റിയോണോ അവിടെ? ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് പറഞ്ഞു, ഇങ്ങനെ ആ ദൈവാലയം നശിക്കും, ആ നഗരം നശിക്കും. ആ പ്രവചനത്തിന്റെ ദൂത് ഗബ്രിയേൽ പറയുമ്പോൾ യെരുശലേമിൽ ദൈവാലയം ഇല്ല. 587 ഓഗസ്റ്റ് 4 സെരുവാവയില് എന്റെ സെലവാന്റെ ദൈവാലയം നെബൂഖദ്നേസർ ചക്രവർത്തി നശിപ്പിച്ചു. അത് ചാരക്കൂമ്പാരമായി കിടക്കുകയാണ്. ഇസ്രായേൽ ബാബിലോൺ അടിമകളാണ്. എന്നാൽ അവിടെ വെച്ചാണ് അത് ഗബ്രിയേൽ പറഞ്ഞത്, ഇനി അവിടെ ദൈവാലയം പണി, ആ ദൈവാലയം ഇങ്ങനെ നശിക്കുമെന്ന് കൃത്യപ്രവചനം. അത് കൃത്യനിവർത്തി 770 കണ്ടെത്തിയ ദൈവാലയം ഇത് തന്നെയാണെന്ന് ഓർമ്മയിൽ വരട്ടെ. അതും അക്ഷരാർത്ഥ നിവൃത്തിയായി കാണുവരുടെ പ്രവചനം ഒരിക്കലും വള്ളിപുള്ളികൾ തെറ്റുന്നില്ല എന്നുള്ള ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശരി, അത് കഴിഞ്ഞ് ആ വിഷയം മുമ്പോട്ട് പോയി. എന്നാൽ ഒരു വാക്കുകൂടി ഇനി തെളിയിക്കാനുണ്ട്, കല്ലിമേ കല്ല് ശേഷിക്കത്തില്ല. കത്തിച്ചിട്ട് ചങ്ങ് പോയ പോരായിരുന്നു. അപ്പോഴാരാണ്ട് നാട്ടുകാർ കിംബന്തി പറഞ്ഞു വരുത്തി, യഹൂദന്മാർ ബാബിലോണിൽ നിന്ന് വന്ന് ദൈവാലയം പണിയാൻ തുടങ്ങിയപ്പോ സ്വർണത്തകിട് നിരത്തിയേച്ച് അതിന്റെ മുകളിൽ ആ ദൈവാലയം പണിത്. എന്നും വലിയ സ്വർണ്ണ നിക്ഷേപവും സമ്പത്തുള്ള ഇസ്രയേലിലെ എവിടെ പോയാലും. നിങ്ങൾക്കറിയാമല്ലോ, അവർ മിസ്രയേമിൽ ഇങ്ങോട്ട് പോകുന്നപ്പോഴും കാളക്കുട്ടിയെ ഉണ്ടാക്കാനുള്ള ചരക്കൊക്കെ സ്വർണ്ണമൊന്നും കടമെടുത്തതല്ല, കൈ സ്റ്റോക്ക് ഉണ്ടായ സ്വർണം. അപ്പൊ സ്വർണ്ണ സ്റ്റോക്ക് ഒന്നും അവിടെ കുറവല്ല. ദൈവാലയത്തിന്റെ ആ ഉരുപ്പടികൾ സ്വർണ്ണങ്ങൾ ഒക്കെ സ്വർണ്ണ സ്റ്റോക്ക് അവിടെയുണ്ട്. ആ ശലോമോന്റെ ദൈവാലയത്തിന് അകവും പുറവും പൊൻ തകിടായിരുന്നു. ദൈവാലയ ഭിത്തികൾ സ്വർണ്ണ തകിടായിരുന്നു. അത് അവരുടെ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്, കൈയും കണക്കുമില്ലാതെന്നും. പിന്നീട് ഇക്കാലത്ത് സ്വർണം കുറവല്ലല്ലോ, ഇവരെ കുറിച്ച് പഠിക്കുമ്പോഴത് അറിയാം. അപ്പൊ പറഞ്ഞു, അത് ഇതുണ്ട്, അത് അടിക്ക് നിരത്തിയിട്ടാണ് പണി തുടങ്ങിയത്. ആ ഈ കല്ലുകളെല്ലാം പറക്കി പുറത്തെടുക്കാമെങ്കിൽ സ്വർണ്ണ തകിടും കൊണ്ട് റോമായി പോകാം, വന്ന ചെലവൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി ചെലവുണ്ടല്ലോ നടത്താമെന്ന്. ഇദ്ദേഹം ഇത് വിശ്വസിച്ച് വലിയ ആനകളെ കൊണ്ടൊന്ന് 10-15 ടൺ വലിപ്പമുള്ള ഭീമാകാരമായ പടുകൂറ്റൻ കല്ലുകള് വലിച്ച് വലിച്ച് പുറത്തെടുത്ത് അതിന്റെ മൂലക്കല്ല് വരെ എടുത്ത് പുറത്തിട്ടു. പക്ഷേ ഒരു പടവട സ്വർണം കിട്ടിയില്ല. എന്തിനാ ഈ പണി വ്യർത്ഥമായ പണി ചെയ്തത്? എന്റെ കർത്താവിന്റെ വചനം നിവർത്തിപ്പോ റോമാക്കാരുടെ ഭണ്ണാരത്തിലെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിച്ച് അവന്റെ വചനം നിവർത്തിക്കാൻ വിടത്തില്ല. വചനത്തിനാണ് പ്രാധാന്യം. പ്രൈസ്തലോ, ആ ആനയെ കൊണ്ട് ഒഴിവിച്ച് കല്ലുകൾ പുറത്തെടുത്തൊരു ശൂന്യശിഷ്ടം കാണുവാൻ ഇന്ന് അവിടെ ചെന്നാൽ സാധിക്കും. അതിന്റെ പടിഞ്ഞാറെ മതിലൊഴിച്ചുള്ള ഒരു ഭാഗവുമില്ല. ഞാൻ അവിടെ ചെന്ന് ആ ഭാഗങ്ങൾ വസ്തുക്കളെ ശരിക്കും ദർശിച്ചിട്ടുണ്ട്. ദൈവവചനത്തിന്റെ നിസ്തുല്യമായ നിവർത്തിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ആകാശമുകൾ മാറിപ്പോയാലും അവരെ വചനം മാറ്റപ്പെടത്തില്ല. അത് വിശ്വസിപ്പാൻ ഉപയോഗിച്ച ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ വചനം സത്യമാണ്. അതുകൊണ്ട് ആ വചനവും കല്ലിന്മേൽക്കല്ല് ശേഷിക്കത്തില്ല എന്ന് യേശു പറഞ്ഞതായ ആ 30 ഒലിവലയിച്ച് പറഞ്ഞതായ ആ തിരുവെഴുത്ത് 770 ചരിത്രമായി മാറി. വേദപുസ്തകത്തിന്റെ പ്രവചനങ്ങളും നമ്മൾ എവിടെ വെച്ച് പറഞ്ഞു, എവിടെ വെച്ച് നിവർത്തിച്ചു, അതെങ്ങനെ ചരിത്രങ്ങളുടെ ഭാഗമായി തീർന്നു എന്നുള്ളത് ഓരോ ഭാഗവും ഇരുന്ന് പഠിക്കുമ്പോൾ ദൈവവചനത്തിന്റെ മാധുര്യം നമ്മുടെ ഉള്ളത്തിൽ വർദ്ധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നാമത്തെ ചോദ്യം അതെപ്പോൾ സംഭവിക്കും, അതിപ്പോൾ പറഞ്ഞ്
ഞാൻ അവിടെ അവസാനിപ്പിക്കും. രണ്ട്, നിന്റെ വരവ്. ഇവിടുത്തെ നമ്മുടെ പ്രധാനമായ വിഷയം കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും പ്രവചന നിവൃത്തി എന്നുള്ളതാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിലെ ഈ സമയം എനിക്ക് ലഭിക്കുന്നതിന് പരിധിക്കകത്ത് പറയാവുന്നിടത്തോളം കാലം ആത്മാർത്ഥമായി ദൈവം തെളിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ വരവെന്നുള്ളതായ വിഷയം ഇന്നൊരു സഹോദരമായ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരുപാട് പ്രസംഗം കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നാല് വാക്ക് പറഞ്ഞേച്ച് പ്രവചന വിഷയങ്ങളിൽ കയറണം, മറ്റ് ഭാവികാല സംഭവങ്ങളിൽ പോകണം എന്നത് എന്റെ താല്പര്യം. ഈ നല്ല സിസ്റ്റമാറ്റിക്കലായിട്ട് കുറച്ച് ഒന്ന് ഗ്രഹിക്കത്തക്ക നിലയിൽ അത് പറഞ്ഞാൽ ഉപകാരമെന്ന് എന്നോട് ചിലർന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ഒന്ന് ക്രമത്തില് ചുരുക്കി നിങ്ങളോട് പറയാതെ പഠിക്കുന്നവർക്ക് ഏവർക്കും അതെന്താണ് തിരുവിടുത്തിന്റെ തെളിവ്, ആരാണിത് പറഞ്ഞത്, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എവിടെയെല്ലാം അതിന് തെളിവുണ്ട്, അതിന് സാധ്യത വശങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അതിന് സിസ്റ്റമാറ്റിക്കലായി ഞാൻ ചെറിയ തോതിൽ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇത് പഠിപ്പിക്കാന്ന് രണ്ടാഴ്ച പോലും കിട്ടിയാൽ ഒക്കത്തില്ല. അതിനേക്കാൾ വ്യാപകമായ വിഷയമാണ്. പിന്നെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ടൊക്കെ അതെങ്ങനെ ഒപ്പിച്ചെടുക്കുന്നത്, നിങ്ങൾ അതിന്റെ പോരായ്മകൾ സദയം അങ്ങ് ക്ഷമിക്കണം. ഞാൻ ആവുന്നിടത്തോളം ഒതുക്കി അതെടുക്കാം. കർത്താവിന്റെ വീണ്ടും വരവ് എന്ന വിഷയം ഈ വേദപുസ്തകത്തിന്റെ ആദ്യന്തമായ പേജുകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ വേദപുസ്തകത്തിനകത്ത് 668 പ്രാവശ്യം നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 668 പ്രാവശ്യം യേശു മടങ്ങി വരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ലോകത്ത് മനുഷ്യാവതാരം എടുക്കുന്നതിന് 400 കൊല്ലത്തിന് മുമ്പ് 350 പ്രാവശ്യം നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാം വരവല്ല, രണ്ടാം വരവ്. അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് 400 കൊല്ലത്തിന് അപ്പുറത്ത് അത് 350 പ്രാവശ്യത്തിന് അത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന്. വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 318 പ്രാവശ്യം യേശു മടങ്ങി വരുമെന്ന് അതിവ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകട സമ്പൂർണമായ ലോകത്തില് അത് ക്രൈസ്തവ ഗോളത്തിലെ അത് തന്റെ ഭക്തന്മാരായ സിദ്ധന്മാർക്ക് നമ്മൾ കർത്താവിന്റെ മടങ്ങി വരവെന്നുള്ളത് അതിശ്രേഷ്ഠമേറിയ പ്രത്യാശയാണ്. അത് നമ്മുടെ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖത്തിന്റെ വേദനയുടെയും അളവില് വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നത് നമ്മുടെ കർത്താവ് വരും എന്നുള്ള സന്ദേശമാണ്. എന്തുകൊണ്ട് ഈ ക്ലേശഭൂയിഷ്ഠമായ ഭൂമിയിൽ നിന്ന്, അപകട സമ്പൂർണമായ ലോകത്തിൽ നിന്ന്, ഈ ദുഃഖങ്ങൾ നിറഞ്ഞതായ ജീവിതത്തിൽ നിന്ന് നമ്മെ ആശ്വാസത്തിന്റെ മുൻപുരയിൽ എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് വരുന്നു. സകല ദൈവങ്ങൾക്കും ആശ്വാസത്തിന്റെ സന്ദേശമാണ് കർത്താവിന്റെ മടങ്ങി വരവ്. പൊതുവെ എല്ലാവരെയും സംബന്ധിക്കുന്ന അത് പൊതുവായ ചിന്താഗതിയിൽ കൂടെ നമുക്ക് ആ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കാം. എന്നാലേ പുതിയ നിയമത്തിലെ കുറെ ആൾക്കാരെ പരിശുദ്ധാത്മ പ്രാപിച്ചുണ്ടായതായ ഏതാണ്ട് ഒരു ഇളക്കപ്പരുക്കത്തിന്റെ ചിന്താഗതിയല്ല കർത്താവിന്റെ മടങ്ങി വരവ്. പുതിയ നിയമം ഉപദേശിച്ച് തുടങ്ങിയതല്ല കർത്താവിന്റെ മടങ്ങി വരവ്. പഴയ നിയമ സിദ്ധന്മാരായ തന്റെ ഭക്തന്മാരിൽ അത് നിഴലിച്ചതായ ഒരേ പ്രത്യാശയാണ് കർത്താവിന്റെ മടങ്ങി വരവ്. എന്ത് തെളിവ് എന്ന് നമുക്കത് ഓർക്കാം. ക്രൈസ്തവ ലോകത്തിലെ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കർത്താവിന് മടങ്ങി വരുന്ന വിശ്വാസമുള്ളവരല്ല. എന്നാൽ നാം ഇത് വിശ്വസിക്കുന്ന ആവശ്യകത എന്താണെന്ന് തിരുവെഴുത്തിലെ ആധാരമാക്കി നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമായ ഒരു സന്ദർഭത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഒടുവിലത്തെ നിമിഷത്തിലേക്ക് നാം വന്നിരിക്കുക. അതുകൊണ്ട് വേദാധാരത്തിന്റെ തെളിവുകൾ ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരുത്തി വയ്ക്കാം. ആദാം മുതൽ ഏഴാമലെ ഹാനോക്ക് വീണ്ടും വരവ് പ്രസംഗിച്ചുകൊണ്ട് നടന്നവരാണ്. തെളിവ് നിങ്ങളെടുത്ത് വാക്യം വായിച്ചു നോക്കിക്കാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് യൂദായുടെ പുസ്തകം 14-15 വാക്യങ്ങളില് നിങ്ങൾ കാണുന്നു.
ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു.
1000000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഇതാ വന്നിരിക്കുന്നു എന്ന് ആദാം മുതൽ ഏഴാമനെ ഹാനോക്ക് പ്രവചിച്ചു. കർത്താവിന്റെ മടങ്ങിവരെ ഇളക്കപ്പെരുക്കക്കാരായ പെന്തക്കോസ്തുകാരെയോ പ്രൊട്ടസ്റ്റന്റുകാരുടെയോ ഇളക്കപ്പെരുക്കത്തിൽ നിന്നുണ്ടായതല്ല. പിന്നെയോ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് വേദപുസ്തകത്തിന്റെ ഒരക്ഷരമോ ഒരു പേജോ ഇല്ലാതിരുന്ന കാലത്ത് ആത്മാവ് പറഞ്ഞ് പ്രസംഗിപ്പിച്ചതാണ് കർത്താവ് വരുന്നു. അടിസ്ഥാനപരമായി കർത്താവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ നാം തിരുവഴുത്തിയുടെ ഓരോ പേജുകൾ എടുക്കുമ്പോൾ അയ്യോ ഇത്ര വ്യാപകമാണോ ഈ വിഷയമെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അത് മോശയാണ്. 90 സങ്കീർത്തന 13 വാക്യം എടുത്ത് വായിക്കാം. സങ്കീർത്തനത്തിൽ പല വാക്യം കൊണ്ടുവരുവാനുണ്ട്, പക്ഷേ ഇപ്പൊ ഒറ്റ വാക്യം എടുത്ത് ഒരു വാചകം വായിച്ചാൽ മതിയാകും. വായിച്ചോട്ടെ.
യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം.
യഹോവേ വരണമേ എന്നല്ല, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. എന്താ മന്നായില്ലാഞ്ഞാണോ, പട്ടിണി കിടന്നുകൊണ്ടാണോ? അല്ല, ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ തന്റെ പ്രത്യാശ ഉണർത്തുന്നത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. ജ്യേഷ്ഠ സഹോദരനായ
ആ ലഹരവന്റെ നിര്യാണത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് മോശയുടെ ഈ 90-ാം സങ്കീർത്തനം. അവിടെ നിയമത്തിലെ പൊടിവിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യത്തന്മാരെ കൽപ്പിക്കുന്നു. അടിസ്ഥാനപരമായ ചിന്താഗതികൾ പലതും അവിടെയുണ്ട്. മനുഷ്യന്റെ ശരീരം എങ്ങോട്ടാണ് മരണാനന്തരം പോകുന്നത്? വരാൻ എന്തോട് താമസം? എന്തിനാണ് താമസിക്കുന്നത്? കർത്താവേ മറിഞ്ഞോളമേ, താമസിക്കല്ലേ. ദൈവദാസനായ മോശയുടെ ജീവൽ പ്രത്യാശയാണ് എന്റെ കർത്താവേ മടങ്ങി വരണമേ, താമസിക്കല്ലേ. പുത്തൻകുറ്റികളുടെ പ്രസംഗമല്ലത്, പ്രഖ്യാപനമല്ല ഇത്, ഇളക്കപ്പെരുക്കമല്ല ഇത്. ഇതോ അടിസ്ഥാനപരമായ ചിന്താഗതിയില് ദൈവഭക്തന്മാരെല്ലാം ഉള്ളത്തിൽ നിന്ന് കത്തിയിരിച്ച പ്രത്യാശയാണ് കർത്താവിന്റെ മടങ്ങി വരവ്. നീ മടങ്ങി വരണമേ, താമസിക്കരുത്. എന്താ മോശയെ സംബന്ധിച്ച് പദവിയില്ല ഞാനോ? മോശയ്ക്ക് അധികാരമില്ല ഞാനോ? എന്തെല്ലാം ഭൂമിയിലുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് വരുന്നതിനേക്കാൾ വലിയ ആശ്വാസം നമുക്ക് വരുന്നില്ല. അപ്പോഴും വാഞ്ച, കർത്താവേ നീ വരണമേ എന്നുള്ളതായിരുന്നു പഴയ നിയമസിദ്ധന്മാരെ ഭക്തന്മാരുടെ വാക്കുകളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലായി. അൻപതാ സങ്കീർത്തന മൂന്നാം വാക്യം വായിച്ചാട്ട്, അത് നിങ്ങളെ ശ്രദ്ധിച്ച ദൈവഭക്തരായ അത് സങ്കീർത്തന എഴുത്തുകാരൻ ദാവീദ് ഹാരിത്തെ കുറിച്ച് പറയുന്ന ആ ഭാഗത്തോട്ട് മൂന്നാം വാക്യം ഒന്ന് വായിച്ച്.
നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല.
നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കാനല്ല, മൗനമായിരിക്കത്തില്ല. വരുന്നു, നമ്മുടെ ദൈവം വരുന്നു. നിലയത്തെ ഒരുങ്ങിക്കോക. ദൈവത്തിൽ ധാരാളം പ്രസ്താവന പഴയ നിയമത്തിലുണ്ട്. ആകയാൽ ദൈവമക്കളെ, പഴയ നിയമവാചകന്മാരിലും പഴയ ഭക്തന്മാരിലും വിശുദ്ധന്മാരിലും ദൈവത്തെ അടുത്തു കണ്ടവരായ വിശുദ്ധന്മാർക്കെല്ലാം വലിയ പ്രത്യാശ, കർത്താവ് വരുന്നു എന്നുള്ളതാണ്. ബാബിലോണിയ കൊട്ടാരത്തിൽ, പിന്നെ ഇറാൻ കൊട്ടാരം, രുജേഷ് രാജധാനി വരെ ലോകത്തിൽ അത് ഒരു ഉന്നത ജ്യോതിസായി പ്രകാശിച്ചതായ 120 ഗവർണേഷന്റെ മുകളിൽ പ്രസിഡന്റായിരുന്ന ദാനിയേല്, പദവിയും മാനവും മഹത്വവും ഇല്ലാത്തവനല്ല അവൻ, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റായിരുന്നു ദാനിയേൽ. ലോകം അംഗീകരിച്ചതും അത് ഇന്നത്തെ ലോകത്തിന് ഒരു കാലത്തിന് പിന്നെ കാണുവാനും മുമ്പ് കാണുവാനും കഴിയാത്ത ഒരു ദിവ്യ ജ്യോതിസായ ദാനിയേലിന്റെ പ്രത്യാശയിൽ ഉള്ളടക്കം ചെയ്തത് എന്ത്? കർത്താവിന്റെ വരവിന്റെ വിധം വരെ അവൻ കണ്ടു. വയോധീമത്തിന് യേശു വേദകയും വഴിയമ്പലത്തിൽ ജനിക്കുന്നതിന് മുന്നമേ, ആ പശുത്തുള്ളവരെ കിടത്തുന്നതിന് മുന്നമേ, അത് ദാനിയേല് അത് എത്രയോ നൂറ്റാണ്ടപ്പുറത്ത് വെച്ച് ആ അവന്റെ വരവാണ് ദർശിച്ചതെന്നുള്ള കാര്യം ഓർക്കണം. 7:13-14 വാക്യങ്ങൾ പറഞ്ഞു ഞാൻ വിടുന്നേയുള്ളൂ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവങ്ങളിൽ കൂടെ യേശുവിന്റെ മടങ്ങി വരവ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതായി വിഷയമാണ്. അവരെ രാത്രികാല ദർശനങ്ങളിൽ മനുഷ്യ പ്രദർശനായ ഒരുവൻ ആകാശമേഖലെ വാഹനമാക്കി വരുന്നത് ഞാൻ കണ്ടു. റൈസലോ ദാനിയേൽ കണ്ടു, ദിവ്യദർശനത്തിൽ അവൻ കണ്ടു. എന്ത്? ആകാശമയങ്ങളെ വാഹനമാക്കി മനുഷ്യപുത്രനായ ഒരുവൻ അത് സ്വർഗത്തിൽ ഭൂമിയിലേക്ക് വരുന്നത് കണ്ടു. എന്തിനു വരുന്നു എന്നുള്ള കാര്യമൊക്കെ ദൈവം വെച്ചാൽ പിന്നാലെയുള്ള ദിവസങ്ങളിൽ പറഞ്ഞോളാം. രാജാതി രാജാവായ അവൻ മടങ്ങി വന്ന് ലോകത്തെ ഭരിപ്പാനുള്ള ഭരണത്തിന്റെ പരമാധികാര ചക്രം പിടിക്കുവാൻ അവൻ വരുന്ന കാഴ്ചയും സ്വർഗത്തിലെ പട്ടാഭിഷേക ചടങ്ങുമാണ് ദാനിയേൽ കണ്ടത്. ആകയാലത് ഭാവിയിൽ വരുവാൻ പോകുന്ന മഹത്വപ്രത്യക്ഷയുടെ വിഷയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുവാൻ ഞാൻ ഇക്കാര്യങ്ങൾ ആദ്യം ഒരു മുഖവര പോലെ പറഞ്ഞു വെക്കുകയാണ്. മടങ്ങി വരവ് പുതിയ നിയമത്തിലെ വിഷയം മാത്രമല്ല, ഉപരിയായി പഴയ നിയമ ഭക്തന്മാർ കണ്ട കാര്യം, ആത്മാവിൽ അനുഭവിച്ച കാര്യം, അത് വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളാണ് പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടത്. ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങൾ ഹഗായി പ്രവചനം 2:6 വാക്യം വായിക്കുമ്പോൾ, ആ അന്ത്യകാലം വരുമ്പോൾ ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, കരയെ ഇളക്കും, സകല ജാതികളെ ഇളക്കും. ഇളക്ക് ഇടുകയല്ല, സകല ജാതികളെയും മനോഹര വസ്തുവായ നമ്മുടെ ഒപ്പം വരികയും ചെയ്യും. ഇന്നത്തെ ജനസമുദായ കടല് ആഗോള വ്യാപകമായി പാശ്ചാത്യ രാജ്യങ്ങളെ ഇളകി പറയുന്നത് എന്തിനാണ്? ഇളക്കമില്ലാത്ത രാജ്യസ്ഥാപിപ്പാൻ. അത് നിത്യരാജാവ് ഭൂമിയിലേക്ക് വരുന്നു. ആകയാൽ സകല ജാതികളെയും മനോഹര വസ്തുവായി കർത്താവ് വരാറായി. പ്രവാചക ദൗത്യം അവിടെ മടങ്ങി വരവിനെ അത് ശക്തമായി പഠിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നല്ലോ. അതെ 21-26 വാക്കുകൾ വായിക്കുമ്പോൾ 27-ാം വാക്യത്തിന്റെ അവസാനം വാചകത്തിലുണ്ട്, അതിന് അവകാശമുള്ളവൻ വരുമ്പോൾ അത് ഞാൻ അവരോടെക്കും ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരവും കിരീടവും ക്രിസ്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പ്രവാചക ശൈലിയിലാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, പഴയ നിയമത്തിലെ അനേക വേദഭാഗങ്ങളില് ക്രിസ്താവിന്റെ മടങ്ങിയവര് സുവ്യക്തമായി സ്ഥാപിച്ചിട്ടുണ്ട്. തെളിവായി ആവശ്യമായ വേദവാക്യങ്ങൾ തന്നു കഴിഞ്ഞു. സമയപരിമിതി കൊണ്ട് പുതിയ നിയമത്തിലേക്ക് ഞാൻ വരാൻ പോകുകയാണ്. പുതിയ നിയമത്തിൽ ഉപദേശം പഠിപ്പിച്ചത് ആരാണ്? ആദ്യം ക്രിസ്തു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതാണ് ഒലിവലയിൽ വെച്ച് കർത്താവ് സംഭാഷണം അധ്യായം മുഴുവനെ തെളിവായിട്ട് നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ബഹുദാനു സുശേഷം 14-ാം അധ്യായം 3-ാം വാക്യം വായിച്ചല്ലോ. എന്താ വായിച്ചു കേട്ടത്? ഞാൻ പോയി സ്ഥലം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർന്നു. ഈ വന്ന വരവല്ല, വാത്സല്യ ശിഷ്യന്മാരെ ഞാൻ പിന്നെയും വരും. എന്തിന്? നിങ്ങളെ ചേർക്കുവാൻ വരും. ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ, നിങ്ങൾ എവിടെ കൊണ്ടുപോകാൻ എന്നോട് കൂടെ ഇരുത്തുവാൻ. പ്രൈസ്തരോ, ഇവിടെ ആത്മീയമായി കർത്താവിന്റെ കൂടെ ഇരിക്കുകയും നടക്കുകയും ചെയ്ത വിശുദ്ധന്മാരെ അക്ഷരാർത്ഥത്തില് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവരോടുള്ള തേജസ് വെളിപ്പെടോ, കർത്താവിന്റെ കൂടെ ഇരിപ്പാൻ. പ്രൈസ്തരോ, അവൻ നമ്മെ കളിപ്പിക്കത്തില്ല, അവൻ നമ്മെ കവിള അതെ കാപട്ടി വാക്ക് അവൻ പറഞ്ഞിട്ടില്ല. അവന്റെ വായിൽ പോഷ്കില്ലായിരുന്നു. പോഷ്കില്ലാത്ത കർത്താവോ പറഞ്ഞത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാക്കുമെന്നല്ല. ശ്രദ്ധിക്കണം, പല്ലു ആ വാക്യം അങ്ങനെ എഴുതി ചോദിച്ചേക്കുന്നത്, സ്ഥലം ഉണ്ടാക്കാൻ താമസിക്കുന്നതുകൊണ്ടാ വരാത്തതെന്ന് അല്ല. ആ വാക്ക് ശ്രദ്ധിച്ചു നോക്ക്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലം ഒരുക്കിയാൽ എന്റെ പിതാവിനെ വാസ്ഥലം ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കുള്ള സ്ഥലം ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. കല്യാണത്തിന് ഒരു പാർട്ടി ഹോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി ഹോൾ ഉണ്ടാക്കുക എന്നല്ല അർത്ഥം. കൺവെൻഷൻ ഒരു ഹോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഉണ്ടാക്കുക എന്നല്ല. ഉണ്ടായിരുന്ന ഒരു ഹോളിൽ നമ്മൾ ഏതൊരു ഉദ്യമത്തിന് വേണ്ടി എടുക്കുന്നു അതിന്റെ ക്രമീകരണം വരുത്തുക എന്നാണ് അർത്ഥം. കുഞ്ഞാടിന്റെ കാന്തയായ കന്യകയ്ക്ക് സ്വർഗത്തിൽ അത് അവർക്ക് പാർക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സ്വർഗം ഉണ്ടാക്കാതെ പോകാനല്ല, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിക്ക് പാർക്കുവാൻ അവരെ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ അവൻ പോയിരിക്കുകയാണ്. ആ ക്രമീകരണം പൂർത്തീകരിച്ചാൽ അതേ കർത്താവ് തന്നെ മണവാട്ടിയെ തന്നെ എടുക്കലേക്ക് ചേർക്കും. വൈസനോ വിചാരിക്കുന്ന പോലെ വാക്ക് നിവർത്തിപ്പാൻ അവർ താമസിക്കുന്നില്ല. പിന്നെയോ ചിലരോട് രക്ഷിക്കപ്പെടുന്നു വിചാരിച്ചവൻ അവർ നമ്മോട് ദീർഘക്ഷമ കാണിച്ചാണ് അതെ ആ സമയം ഇത്രയും ആക്കി തന്നത്. അതുകൊണ്ട് നമ്മിൽ പല വിക്രമുണ്ട്. അതിനായി ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ മടങ്ങി വരവ് അത് കർത്താവിന്റെ പഠിപ്പിക്കലാണ് ഏറ്റവും വലുത്. അത് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഓർക്കേണ്ടത്. അവൻ മടങ്ങി വരുമെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് ശരീരത്തിനുണ്ടാവും പന്ത്രണ്ടാം വാക്യം, അത് താമസിക്കുന്ന വരവല്ല. യോഹന്നാൻ പറഞ്ഞു കർത്താവ് വരയണമേ എന്ന്. കർത്താവ് വരുമെന്നല്ല പറഞ്ഞത്, വാക്കിന് സ്പീഡ് മനസ്സിലാക്കുവാൻ നിങ്ങളെ വാക്യം വായിച്ചെങ്കിൽ അത് ബോധ്യപ്പെടുകയുള്ളൂ. വായിച്ചാട്ട് വേഗം.
ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് ആമേശുവേ വരണം.
ഇത് സാക്ഷീകരിക്കുന്നവൻ പറയണം, ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ വരണമെന്നേ പറഞ്ഞുള്ളൂ. കർത്താവ് പറഞ്ഞത് ഞാൻ വേഗം വരുമെന്ന്. നമ്മുടെ കർത്താവ് വേഗം വരുമെന്ന് പോഷ്കില്ലാതെ കർത്താവ് പറഞ്ഞു അവൻ വേഗം വരും. അവൻ വാക്കിൽ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആകയാൽ തനിക്കായി കാത്തു നിൽക്കുന്ന ശുദ്ധിമാന്മാർക്ക് വേണ്ടി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ആത്മാവെന്ന അധികാരം ലഭിച്ചവരായ നാമം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പിനായി അതെ ആ ശരീരത്തിന് വീണ്ടെടുപ്പ് പുത്രത്തിന് വേണ്ടി കാത്തോടുകളിൽ ഇറങ്ങുന്നു. അവൻ നമ്മുടെ ചാഴ്ചയുടെ ശരീരങ്ങളെ അവൻ നമുക്കുള്ള ശരീരത്തോടെ അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. ആകയാൽ കർത്താവിന്റെ വടിപ്പിക്കലുകളിൽ ആദ്യം നമുക്കറിയുവാൻ കഴിയുന്നത് ഞാൻ വരും, ഞാൻ നിങ്ങളെ ചേർക്കാൻ വരും, സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വരും, ഞാൻ വേഗം വരും. യേശു മാറ്റമില്ലാത്ത യഥാവാനെ കർത്താവാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. ആകയാൽ വരുമാനുള്ളവൻ വരും, താമസിക്കയില്ല. ആ പ്രത്യാശയിൽ നമ്മുടെ ഉള്ളങ്ങൾ വയ്ക്കേണ്ട യേശുക്രിസ്തുവിന്റെ വടിപ്പിക്കലിൽ ആദ്യന്തം ഏറ്റവും അധികം നിലച്ചെന്ന വിഷയം അവന്റെ മടങ്ങി വരവെന്നുള്ളതാണ്. അതിപ്പോഴോട് നിൽക്കട്ടെ. മൂന്ന്, അടുത്തത് അപ്പോസ്തലയെ പഠിപ്പിക്കേണ്ട ഉപദേശങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് അതെല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. നമ്മുടെ ഓരോന്ന് എടുക്കുന്ന ഒറ്റ ലേഖനം അതിന് തെളിവായിട്ട് എടുക്കാം. മൂന്നാഴ്ച കൊണ്ട് ഓരോ സ്ഥാപിച്ച നിർവഹിക്ക സഭയ്ക്ക് എതിരായ അഞ്ച് കൊച്ചധ്യായങ്ങൾ ഒരു ചെറിയ ലെറ്റർ ഒന്ന് എടുത്താൽ മതി. ആ ചെറിയ അധ്യായങ്ങളിൽ ഈ വീണ്ടും വരവിന്റെ പഠിപ്പിക്കലിന്റെ പ്രസക്തി എന്താണെന്ന് ഓർക്കണം. നിങ്ങൾ ഇനി എവിടേക്ക് പോവാം? ഞാൻ വാക്യം എല്ലാം തരാൻ പോകണം. ഒരു കൊച്ചു ലേഖനം, അഞ്ചധ്യായമേ ഉള്ളൂ. ആ അഞ്ചധ്യായം ഒരു എഴുത്ത് വായിക്കുന്ന നേരമേ എടുക്കുകയുള്ളൂ. എന്നാൽ ഈ അഞ്ചധ്യായങ്ങളിലും പൗലോസ് ആവർത്തിച്ചു പറഞ്ഞ വിഷയം ഒന്നേ ഉള്ളൂ, അവന്റെ മടങ്ങി വരവ്. അപ്പോൾ അപ്പോസ്തോലന്മാർ ഉദയം ചെയ്ത പ്രത്യാശയുടെ ആ ജീവ ചൈതന്യത്തെ ശക്തമായിരുന്നെന്ന് ഈ വേദവാക്യങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. വാക്യങ്ങൾ തന്നെ വായിക്കാനും തയ്യാറാകാൻ കാരണം ഇവിടൊക്കെയാണ്. ഒരൊറ്റ ഒന്നേ ഞാൻ എടുക്കുന്നുള്ളത് പറഞ്ഞപ്പോൾ മറ്റ് അതുപോലെ ലയിക്കാൻ മറ്റേ ലേഖനങ്ങളിലുണ്ട്. പക്ഷേ ഇവിടെ നേരെ വിരിക്കുന്നു പൗലോസ് തന്നെ 14 ലേഖനം എഴുതിയിട്ടുണ്ട്. അത് കൊച്ചു ലേഖനമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. 1:9, 2:19, 3:13, 4:16, 17, 5:23. ഇനി വാക്യം പറഞ്ഞുതരാം. ഇങ്ങനെ സ്പീഡായിട്ട് പറഞ്ഞാൽ വായിക്കാനൊക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഇനി ഓരോന്ന് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ശ്രദ്ധിക്കുക. 1:9 തെസലോനിക്കേ സഭയ്ക്ക് പോലും ശരിയ വീണ്ടും വരവിന്റെ ചിന്താഗതി വായിച്ചാട്ടെ. 1:9:9
ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിപ്പിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ.
ശ്രദ്ധിക്കുക, ഒറ്റ വാക്ക് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു പാതാളത്തിൽ നിന്ന് കയറി വരികയല്ല, റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ലാൻഡ് ചെയ്യുകയല്ല, അവർ സ്വർഗത്തിലേക്കാണ് പോയത്. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത്, നിങ്ങളെ ഇവിടെ സ്വർഗ്ഗാരോ, ഈ യേശു അവർ പോയതുപോലെ സ്വർഗത്തിൽ തന്നെ മടങ്ങി വരാം. ആകെ വാക്യം വരുവാനുള്ള കുറവാകുന്ന മഹോദ്രവ കാലഘട്ടത്തിന് മുമ്പ്, അന്തിക്രിസ്തു ഭരണത്തിന് മുൻപ്, ലോകത്തെ ദൈവം ന്യായം വിധിക്കുന്നതിന് മുൻപ്, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടി തന്നെ തങ്കപ്പാവിനെ സ്വർഗീയ കുമാരങ്ങളിലേക്ക് ചേർക്കുവാൻ വരുവാനുള്ള കോതിന് വിടുവിക്കുന്നവരായ യേശു സ്വർഗത്തിൽ നിന്ന് കാത്തിരിക്കുക. സഭ ആരെ കാത്തിരിക്കുക? സഭ ലോകത്തിലെ രാഷ്ട്രത്തലവന്മാരെ കാത്തിരിക്കുകയല്ല, സഭ അന്തിക്രിസ്തുവിനെയും കാത്തിരിക്കുകയല്ല, സഭ ആത്മമണവാളനായ നമ്മുടെ കർത്താവിനെ കാത്തിരിക്കുകയാണ്. ഭഗവതിന്റെ വീടേ കൂടെ സഭ പോകുമെന്ന് അഭിപ്രായമുള്ള പുള്ളിക്കാരന്മാർ അതിലൂടെ പോകട്ടെ, അവസരമുണ്ട്, പിന്നെ തെളിയിച്ചു തരാം. എന്നാൽ ഈ വാക്യം മനസ്സിലിരിക്കണം, വരുവാനുള്ള കോപമാകുന്ന മഹോദ്രവ കാലഘട്ടത്തിന് മുമ്പ് കർത്താവ് വന്ന് നമ്മെ നിത്യകൂടാരത്തിൽ ചേർക്കും. പ്രൈസ്തലോ, വരുവാനുള്ള കോപമായ മഹോദ്രവം കഴിഞ്ഞു വരുമെന്നല്ല, വരുവാനുള്ള കോപത്തെ വിടുവിക്കാൻ വരികയാണ്. ആകെ അതിനു മുമ്പ് സ്വർഗത്തിൽ എത്തും. എത്ര വിളി വേണമെങ്കിലും തരാം, ഒരു രാത്രി അതിന് മാറ്റിയിടണമെന്നേ ഉള്ളൂ. ശരി, ഇപ്പോൾ ഒരു വാക്കുകൊണ്ട് ഇത് മുമ്പോട്ട് നീങ്ങട്ടെ, അടുത്ത രണ്ടാമത്തേക്ക് ഞാൻ പോവുകയാണ്. വിഗ്രഹങ്ങളെ വിട്ട് കർത്താവിങ്കിലേക്ക് റിസോറിക്ക് സഭയ്ക്ക് ആശ്രയിപ്പാൻ റോമ ഗവൺമെന്റ് ഇല്ല, യഹൂദ മതമില്ല, അപ്പോസ്തലമായ നിർത്തി അവിടെ വേദവാക്യം പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ആശ്വാസത്തിന് ഏകമത കർത്താവിന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. അമേരിക്കക്കാർക്ക് ഈ വാക്യം പറഞ്ഞാൽ മനസ്സിലാകുമോ? പ്രൈസ്തലോ, ഇവിടെ എന്നാ പീഡ ചെയ്യാ, പരമാനന്ദം വരാതിരുന്നാ മതി എന്നാ പലരുടെയും ചിന്ത. എന്നോട് ഇവിടെ കേരളത്തിലെ ഒരു ബന്ധക്കോസുകാരൻ പറഞ്ഞില്ല, കുറച്ചുകൂടെ വരാ താമസിച്ചു വന്നാ മതിയായിരുന്നു, കാരണം ഒരു നല്ല വീടൊക്കെ പണിയിപ്പിച്ച് ഇതിനകത്തുനിന്ന് കയറി താമസിക്കാൻ കുറെ കൊല്ലം എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. ബിലാനെ എന്നോട് പറഞ്ഞത് അവർ ആരോടും പറഞ്ഞല്ല, പോട്ട്, ഇതൊക്കെ താൽക്കാലികമാകട്ടോ, ഇത് വേണ്ടെന്ന് നമ്മൾ തന്നെ പറയും. ദിവസങ്ങൾ അടുത്തു, ദൂരത്തല്ല, എന്നാൽ നമുക്ക് ആശ ഇത് തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അത് രണ്ടിന്റെ 19 വായിച്ചേ, വേഗം വായിച്ചാട്ടെ.
നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ,
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ, ഞങ്ങളുടെ സന്തോഷമോ, പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങൾ അല്ലയോ? തെസലോനിക്ക സഭയേ, ഞങ്ങളുടെ ചൈതന്യം നിങ്ങളാണ്, ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ്, ഞങ്ങളുടെ കിരീടം നിങ്ങളാണ്. കഷ്ടപ്പെട്ട് സോനിക്കൽ വേലയില് അവിടെ ഉണ്ടായ ആത്മാക്കളാണ് പൗലോസിന്റെ പ്രശംസാ കിരീടം എന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ റോമാ ഗവൺമെന്റ് അതെ അവിടെയുള്ള ദൈവക്കൾക്ക് വേണ്ടി പൗലോസ് അവാർഡ് കൊടുക്കത്തില്ല, ശിക്ഷയാണ് കൊടുക്കുന്നത്. യഹൂദന്മാർ കൊടുക്കത്തില്ല, ഉപദ്രവമാണ് കൊടുക്കുന്നത്. കർത്താവ് വരുമ്പോൾ എനിക്ക് കിരീടം കിട്ടോ, നിങ്ങൾ എന്റെ കിരീടമാണ്. ഇവിടെ ദൈവമക്കളായി ജീവിച്ച് നല്ല കാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് ആർക്കും കിരീടം ലോകം തരത്തില്ല, തന്നാൽ നല്ലതുമല്ല. എന്നാൽ നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ മുക്കിരീടം കിട്ടുമ്പോൾ സന്തോഷിച്ചോണം. നിങ്ങൾക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? ദൈവത്തിന് വേണ്ടി നിസ്വാർത്ഥമായി നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയോ അവഗണിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ഉറയ്ക്കുമോ എന്ന് എങ്ങനെ ഉറയ്ക്കണം? ഞാൻ കർത്താവിന് വേണ്ടി നല്ല കാര്യം ചെയ്തപ്പോൾ അത് നാലുപേരെ എന്നെ തെറ്റിദ്ധരിച്ചു, ദൈവത്തിന് സ്തോത്രം. എന്താ എനിക്ക് ദിവസം പ്രതിഫലം കിട്ടുവാൻ ആ ദിവസം സാധിക്കും. പുകഴ്ത്തുന്നതിൽ അർത്ഥമില്ല. മറ്റുള്ളവർ നിങ്ങളെ അതേ കർത്താവ് പറഞ്ഞല്ലോ എന്റെ നാമത്തിൽ നിന്ന് എല്ലാവരും അതെ നിങ്ങളെ പകയ്ക്കുമ്പോൾ നിങ്ങളെ പറഞ്ഞത് നിങ്ങൾ സന്തോഷിക്കാനാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും 10 അപ്രീസിയേഷൻ മറ്റുള്ളവർ പറഞ്ഞെങ്കിലേ മോഹം തെളിയത്തുള്ളൂ. ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ മോഹം തെളിയത്തില്ല, നമ്മൾ അങ്ങ് വാടുമങ്ങ്. എന്നാൽ അങ്ങനെയല്ല, തിരിച്ചും സന്തോഷിച്ച് അങ്ങനെ എന്നെ കുറിച്ച് ചിന്തിച്ചോ, ദൈവത്തിന് സ്തോത്രം. പരമാർത്ഥ മനസ്സുള്ള ദൈവത്തിന് പേരിൽ ഇനി സന്തോഷിക്കും. ശരി, അപ്പോൾ അവിടെ പൗലോസ് പറഞ്ഞു, കർത്താവിന്റെ വരവിങ്കൽ എന്റെ പ്രശംസാ കിരീടമാണ് നിങ്ങള്, എന്റെ സന്തോഷമാണ് നിങ്ങള്. ആകെ സകല വിശുദ്ധന്മാരുടെ സന്തോഷവും ആ പ്രശംസയും പ്രതിഫലം കർത്താവിന്റെ വരവിങ്കലാണ്. ആ വരവെന്നുള്ള വിഷയമാണ് അവിടെ ഈ മെയിന്. 3:13 വാക്യം വായിച്ച് വേഗത്തിൽ വായിച്ചാട്ട്.
നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന അവന്റെ പ്രത്യക്ഷതയിൽ,
നമ്മുടെ ദൈവവും പിതാവുമായവന്റെ വിശുദ്ധീകരണത്തിൽ അന്യരായി വെളിപ്പെടുവാൻ തക്കവണ്ണം.
കർത്താവിന്റെ പ്രത്യക്ഷയിൽ ഒരു കാര്യം സൂക്ഷിക്കണം, വിശുദ്ധീകരണത്തിൽ കാണണം. മിടുക്കന്മാരായിട്ടല്ല, വിശുദ്ധീകരണത്തിൽ കാണണം. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ഒറ്റ വാക്ക് വിട്ടിട്ട് ഞാൻ വിടട്ടെ. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിലെ വിഷയം എന്താ? കർത്താവിന്റെ മടങ്ങി വരവ്. അതെ, 4-ാമത്തെ അധ്യായത്തിലെ വിഷയം വരവിന്റെ വിധം. 16-ാം വാക്യം വായിച്ചാട്ടോ, 16-ാം ഒരുമിച്ചുള്ളതാണ് വായിച്ചാട്ടോ. കർത്താവ് വരുന്നത് ഗംഭീരനാദത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. പാതാളത്തിൽ നിന്ന് കയറി വരികയല്ല. എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ പിന്നെയും മറുപടി പറയുകയാണ്, സ്വർഗത്തിൽ നിറങ്ങി വരിക. എന്തുകൊണ്ട് അവൻ അവിടെയൊക്കെ കയറിപ്പോയത്? അവൻ പോയ സ്ഥലത്ത് നിറങ്ങി വരികയാണ്. വരവിന്റെ വിധം കർത്താവ് അംഗംഭീരനാകത്തോളം പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശമേഖലയിൽ എടുക്കപ്പെടുകയും ഇങ്ങനെ നമ്മൾ കർത്താവിന്റെ കൂടെ ഇരിക്കുകയും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആസ്വദിപ്പിക്കുകയും ചെയ്തുകൊള്ളേ. എങ്ങനെയുണ്ടോ വരവിന്റെ വിധം? പൈസല്ലോ കർത്താവ് തന്റെ രക്തത്തിന്റെ സമ്പാദ്യങ്ങളായി വിശുദ്ധന്മാരെ ചേർക്കാൻ വരികയാണ്. ഇന്ന് ലോകക്കാർക്ക് ഇത് അവഗണിക്കപ്പെട്ട ഒന്നാണെങ്കിൽ നമ്മുടെ കർത്താവിന് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സമ്പാദ്യമാണ് വിശുദ്ധന്മാർ. അവരെ സ്വർഗീയ മണിയെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുന്ന ആ വരവിന്റെ വിധത്തിന്റെ വിശദീകരണമാണ് ശ്രമിക്കുന്ന 4-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടതായ വേദവാക്യങ്ങൾ. ഇവർക്ക് അറിയാമല്ലോ വിശദീകരണത്തിന് അവസരവുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാൻ നിവർത്തിയില്ല. രണ്ടു വാക്യം ഞാൻ ഓർപ്പിക്കുന്നു. ആരെ കൊണ്ടുപോകാനാ വരുന്നത്? ഇവിടെ ഒരുപാട് പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ തമ്മിൽ കിടന്ന് ഫൈറ്റ് ചെയ്ത്, ക്രൈസ്തവ ലോകത്തിലെ സമൂഹങ്ങൾ തമ്മിൽ കിടന്ന് ഫൈറ്റ് ചെയ്ത്, അത് ആരാ മണവാട്ടി, ആരാ പോകുന്നത്, ആരെ ചേർക്കാനാ വരുന്നത് എന്ന് വേണ്ട വലിയ ബഹളമാണ്. പക്ഷേ അബദ്ധം ആർക്കും പറ്റരുത്. സ്വർഗത്തിൽ അസംബ്ലീസ് കോഡില്ല, സ്വർഗത്തിൽ IPC ഇല്ല, സ്വർഗത്തിൽ ചർച്ച് കോഡില്ല, സ്വർഗത്തിൽ ഇവിടെ കാണുന്ന ഒരു ഡിനോമിനേഷനും ഇല്ല. 2000 പേരും ക്രൈസ്തവ സമൂഹങ്ങൾ എന്റെ അറിവിൽ തന്നെ അത് ഉണ്ടെന്ന് എനിക്ക് അറിവുണ്ട്. പക്ഷേ ഇപ്പൊ അത് കൂടുതലും കണ്ടേക്കാം. കർത്താവിന്റെ നാമത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ഒന്നുമല്ല ദൈവസഭ. ക്രൈസ്തലോ കർത്താവിന്റെ നാമത്തിൽ രജിസ്റ്റർ സൊസൈറ്റി ഒന്നുമല്ല ദൈവസഭ. ക്രൂശിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കളാണ് ദൈവസഭ. എനിക്ക് ഇണങ്ങിയ ഒരു വാക്കവിടെ ഉണ്ട്, ഞാൻ അത് തെളിയിക്കാനാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇണങ്ങിയ ഒരു വാക്കവിടെ ഉണ്ട്. നമുക്ക് ഓരോ സമൂഹങ്ങളിൽ കർത്തവ്യ ബോധമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, നിശ്ചയമായും നല്ലത്. എന്നാൽ ദൈവത്തിന് യാഥാർത്ഥ്യം വിടരുത്. അവിടെ പറയുന്ന വാക്ക് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചവരെ ക്രിസ്തുവിൽ മരിക്കത്തുമല്ലോ. ക്രിസ്തുവിൽ ജീവിച്ചവരെ ക്രിസ്തുവിൽ മരിച്ചവര്, അതെ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ ക്രിസ്തുവിൽ മരിച്ചവരെ വിശുദ്ധന്മാര്, അവർ ഒരുമിച്ച് മുൻപേ മരിച്ചുപോയവരാരും അവരെ ദുഃഖിക്കേണ്ട. അതിനാ പറഞ്ഞത് മുൻപേ മരിച്ചുപോയവർ ആദ്യം പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരങ്ങ് ചെന്ന് 6 മാസം കഴിഞ്ഞിട്ട് ചെറുകെ നമ്മൾ ചെല്ലുമെന്നല്ല, പിന്നെ ഒരുമിച്ച്. അമാക്കോ മനസ്സിലായോ? ഒരുമിച്ച് ആ മരിച്ചവർ ഉണ്ടാകും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവരോടൊരുമിച്ച് രൂപാന്തരപ്പെടും. അങ്ങനെ നാം ഒരുമിച്ച് പൈസോ മധ്യാകാശ വാരപിരിവിൽ സ്വർഗീയ നിലനിൽക്കുവാൻ സമയമെടുക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൽ ജീവിച്ചവരും ക്രിസ്തുവിൽ മരിച്ചവരുമായ പരഭക്തന്മാരെ വിശുദ്ധന്മാർ ഉയർത്തുന്ന കർത്താവിനെ കേൾക്കുമ്പോൾ കുഞ്ഞാറിന്റെ കാന്തയെ മണവാട്ടിയോട് വെളിപ്പെടും. ഇവിടെ കിടന്ന് തമ്മിലടിച്ച ഗുണമൊന്നുമില്ല, അതുകൊണ്ട് അത് വിശദീകരണം ബന്ധന ആവശ്യമില്ല, ഞാൻ ആ ഭാഗം വിടുന്നു. 5-ാം അധ്യായം മടങ്ങിയവരെ സംബന്ധിച്ചുള്ള അപ്പോസ്തല ഉപദേശങ്ങളുടെ പ്രാബല്യവും പ്രസക്തിയും എന്താണെന്ന് ഓരോ ചാപ്റ്റർ വൈസ് എടുത്ത് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. 23-ാം വാക്യം എടുത്ത് വായിച്ചാട്ട്. 5-ാം അധ്യായം സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്ത വാചകം, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കുറ്റം കൂടാതെ വെളിപ്പെടേണ്ടതാണ്. ആരെയാൽ കുറ്റം കൂടാതെ ജീവിക്കേണ്ടതാണ്. എന്താ ഇത്? ശരീരം വിട്ടേച്ചു പോകുന്ന ആത്മാവല്ല നമ്മുടെ. ലോകത്തിലെ ഇതര മതങ്ങൾ ആ ശരീര സാന്നിധ്യത്തിന്റെ തിരസ്കരണത്തിന് അനുമതി നൽകാതിരിക്കുമ്പോൾ, വിശ്വാസമില്ലാതിരിക്കുമ്പോൾ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലുപ്പത്തായ ഭിത്തി എന്താണ്? ശരീരത്തോട് കൂടെ ഉയർത്തിരുന്നേൽപ്പ്. ക്രൈസ്തലോ അത് ഏറ്റവും കാതലായ നമ്മുടെ വിശ്വാസമാണ്. എന്തുകൊണ്ടത് പഠിപ്പിക്കുവാൻ കാരണം? കർത്താവായ യേശു ഒരു ശരീരം കല്ലറയിൽ നോക്കിയപ്പോൾ അവിടെ ഇല്ല, എന്നാൽ ഉറുമാവിനെ ചുറ്റിയ ഉറുമാൽ അവിടെ ഉണ്ട്. ശരീരത്തിന് വെളിയിലുള്ളതെല്ലാം ഉപേക്ഷിച്ചു പോവും, എന്നാൽ ശരീരത്തോടുകൂടെ ഉയർത്തെഴുതി നിൽക്കും. വൈസലോ അവരവർക്ക് വെളിപ്പെട്ടപ്പോ തോസിനോട് പറഞ്ഞു, പൂലങ്ങൾക്ക് അസ്ഥിയില്ല മാംസമില്ല, എന്നാ തോസ ഇങ്ങോട്ട് വന്ന് എന്റെ ആണിപ്പാടുകളിലോട്ട് കൈയിട്. ശരീരത്തോട് കൂടെയാണ് എഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പ്. നമ്മുടെ കർത്താവ് ശരീരത്തെ ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ നാ ശരീരത്തെ ഉയർത്തെഴുന്നേൽക്കും. ക്രൈസ്തലോ തേജസ്കർമ്മത്തിന്റെ ശരീരമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ വേദവാക്യങ്ങൾ തെളിവുകൾ ധാരാളം നിരത്തിവെക്കുവാനുണ്ട്. എന്തുകൊണ്ടെന്നാൽ റോമാലയിലെ 8-ാം അധ്യായം 11-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അത് അവിടെ ഇങ്ങനെ വ്യക്തമായിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആത്മാക്കളെയല്ല, എടുത്തു പറയുന്നു, എടുത്തു പറയുന്നു, ശക്തിയായി പറയുന്നു, നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
എങ്ങനെ സംഭവിക്കും? അത് വെളിപ്പിലേലും പറയുന്നു, നമ്മുടെ ഓരോരുത്തർ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായ ശിക്ഷാവായി വരുന്നു കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ. എന്തായാലും താഴ്ച പ്രകൃതിക്ക് വിധേയമാണ്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, പ്രാവണ ശരീരമാണ്, ആത്മ ശരീരം ഉയർക്കും, ദ്രവത്വമുള്ളതാണ്, അർദ്ധ്രവത്തിൽ ഉയർക്കും, ബലഹീനത വിതച്ചതാണ്, ശക്തിയിൽ ഉയർക്കും, അവമാനത്തിൽ വിതയ്ക്കപ്പെട്ടതാണ്, തേജസ്സിൽ ഉയർക്കും. ഈ ബലഹീനമായത് ശക്തിയെ പ്രാപിക്കും, മണ്മയമായത് മിണ്മയമായതിനെ പ്രാപിക്കും, ഈ ബലഹീനതകളെല്ലാം മാറി ശക്തിയെ പ്രാപിക്കും. അങ്ങനെ കർത്താവിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും അപ്പോസ്തല ഉപദേശങ്ങൾ ഒരുപോലെ പറയുന്നു, കർത്താവായ യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് ഈ ബലഹീനമായ മർത്യകൂടാരങ്ങളെ സ്വർഗീയമാക്കി മാറ്റുവാൻ, ഈ മണ്മയമായതിനെ വിൺമയമാക്കി മാറ്റുവാൻ, ഈ ദൈവത്തോടെ അദ്വൈതമാക്കി മാറ്റുവാൻ കർത്താവിന്റെ വരവെങ്കിൽ കാവള മൂടുമ്പോൾ ശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. തേജസ്സിൻ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ തേജസ്സിൻ ബുദ്ധശരീരങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിനോടൊത്ത് നാം നമ്മുടെ വീട്ടിൽ പോകും. ഈ പ്രത്യാശയുള്ളവരെ കരം നീ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവ് മുഹൂർത്തം നേരേക്ക് വരടയാൽ എത്ര നല്ല കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇനിയും വീണ്ടും വരവിന്റെ തെളിയിപ്പുകൾ ദൈവറിയാൽ ദിവസങ്ങളിൽ തെളിയിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു കൊച്ചിലേറെ തെളിയിച്ചപ്പോൾ മനസ്സിലായാലും ഇതുള്ള കാര്യമാണ്. നമുക്ക് വിശ്വാസവും നമുക്ക് ദൈവത്തിലെ ശക്തിയും ഉണ്ടായാൽ മതി, അതിന്റെ വകയായി കഴിഞ്ഞു. അടുത്തിന് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാൻ പോവുക, അതോടെ ഈ യോഗം അവസാനിപ്പിക്കും. യോഗത്തിന്റെ ക്രമീകരണക്കാർ പറഞ്ഞിരിക്കുന്ന സമയത്തിൽ നിന്ന് അല്പം മുൻപേ ഞാൻ നിർത്തുക, അല്ലാതെ കവിഞ്ഞു പോകത്തില്ല. അത് വാക്ക് തരുന്ന നാളെയും മറ്റന്നാളൊക്കെ യോഗമുണ്ടല്ലോ, അപ്പോഴേ കുറെ കൂടെ നേരത്തെ നാളെ വന്ന് യോഗം ആരംഭിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ അത്രയും കൂടെ മുൻപോട്ടിരിക്കൽ ഇപ്പോ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും സമയം ദീർഘസമയം അതിനെ സൂക്ഷിക്കെടുക്കാം. വിവിധങ്ങളായ വിഷയങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് തുടർന്നുള്ള വിഷയങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ അവന്റെ വിശുദ്ധന്മാർ സൂക്ഷിക്കേണ്ടതായ കാര്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന കർത്താവ് പഠിപ്പിച്ച നാല് വാക്ക് മാത്രം നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുതരാൻ പോവുകയാണ്. യേശുക്രിസ്തു മടങ്ങി വരവ് പഠിപ്പിക്കുക മാത്രമല്ല, മടങ്ങി വരവിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഞാൻ നിങ്ങളോട് യേശു മടങ്ങി വരവ് പ്രസംഗിച്ചുകൊണ്ട് അർത്ഥമായില്ല, ഈ മടങ്ങിയവരിൽ എടുക്കപ്പെടുവാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിന്റെ ഒടുവിലത്തെ അത് വേളയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്തിനെ നാം എന്ത് ചെയ്യണം? കർത്താവ് നീ വരുന്നു, ഞാൻ എടുക്കപ്പെടണം, ഞാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും സഭയിൽ ചേർന്നാ മതിയോ? പോരാ. മതം മാറിയാ മതിയോ? പോരാ. പേര് മാറിയാ മതിയോ? പോരാ. എല്ലാവരും സുശേഷയിലേക്ക് ഇറങ്ങിയാ മതിയോ? പോരാ. പിന്നെ എന്താ, വിറ്റും വിട്ടുമൊക്കെ കൊടുത്താ മതിയോ? പോരാ. എന്നാ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പഠിപ്പിച്ച എന്താ നിർമ്മലമായ ദൈവത്തിന് വേദന നോക്കാം. നാം എന്താ ചെയ്യേണ്ടത്? എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടൊന്ന് പോയിട്ട് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യണം? കർത്താവെ നിന്റെ വരവികൾ കാവളം കേൾക്കുമ്പോൾ അത് വിശുദ്ധന്മാരെ നീ എടുക്കുന്ന വേളയിൽ നിന്റെ ആ വിശുദ്ധന്മാരുടെ നിലയിൽ ഞാനും കാണപ്പെടുവാൻ എന്ത് ചെയ്യണം? കർത്താവെ ആത്മാവിൽ കർത്താവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. യേശുക്രിസ്തു പഠിപ്പിക്കുന്നതിനെ ഞാൻ ഇതെടുക്കുന്നു. ആ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവരെ വെച്ച് പഠിപ്പിച്ച തന്നെയാണ് ബേസിക് എടുക്കാൻ പോകുന്നത്. 24 അധ്യായത്തിന്റെ 42 വാക്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക. 24:42 വാക്യം.
നിങ്ങളുടെ കർത്താവ് ഏ ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കും. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ.
നിങ്ങളെ ഞാൻ ഒരു വാക്കൂടെ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. മർക്കോസ് സുവിശേഷം എടുത്താട്ടെ. ഏത് പുസ്തകത്തിലെ ഒരു വാക്യത്തെ നമ്മൾ ഉറപ്പിക്കുമ്പോൾ സപ്പോർട്ട് വാക്യം കൊണ്ട് അത് ഉറപ്പിച്ചിരിക്കുന്നത് കാര്യമായ ഒരു ഉപദേശമാണല്ലോ. 13 അധ്യായത്തിന്റെ അവസാനത്തിലെ 35-36 വാക്യങ്ങൾ, 37 വാക്യങ്ങൾ, കൊച്ചു വാക്യങ്ങളാ വായിച്ചാട്ട് വേഗത്തില്.
യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ പൊഴികൂകുന്ന നേരത്തോ
രാവിലെയോ
എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കാൻ
ഞാൻ നിങ്ങളോട്
പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പീൻ.
ശ്രദ്ധിക്കണേ വാക്ക്, ഞാൻ നിങ്ങളോട് പറയുന്നതോ 12 പേരോട് പറയുന്ന കാര്യമല്ല, സകല വിളവോട് എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പീൻ. അത് നിശ്ചാന്തമായ യേശു പറഞ്ഞു. യജമാനൻ അതേ മറ്റ സമീപത്തേക്ക് പോയി, ദാസന്മാരെ വിളിച്ചു, അതിന് മുകളിലെ വിഷയ വിശദീകരണമായി കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതിന് 31 മുതൽ വായിക്കുമ്പോൾ ആകാശം ഒഴിഞ്ഞു പോയാലും എന്റെ വരകൾ ഒഴിഞ്ഞു പോകയില്ല. ആ നാളുകാരെ സംബന്ധിച്ച് പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അടുത്തത് ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് സൂക്ഷിച്ചുകൊള്ളി. ദൈവമക്കളോടാ, സമയം അറിയാൻ വയ്യാത്തോണ്ട് എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളണം. അടുത്തത് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാ, ഒന്ന് സമയം അറിയാൻ വയ്യ, സൂക്ഷിക്കണം. രണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ, പിന്നെ സൂക്ഷിച്ചുകൊള്ളുകയും ഉണർന്നിരിക്കണം. മൂന്ന്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും. ഒരു മനുഷ്യൻ ദുഷ്ടാന്ത, ഒരു മനുഷ്യൻ പരദേശത്ത് പോയപ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതത് വേലയും കൊടുത്തിട്ട് വാഴക്കാവൽക്കാരോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ എല്ലാരോടും അല്ല, ഓരോരുത്തര് വീടിന്റെ ചുമതല, പറമ്പിന്റെ ചുമതല, ആസ്തിയിൽ ഓരോന്നിന്റെ ചുമതല, അത് ഓരോരുത്തരും കൊടുത്തു. വാഴക്കാവൽക്കാരനോട് പറഞ്ഞു, അത് സൂക്ഷിപ്പുകാരോട് പറഞ്ഞു. ഏത് സമയത്താണ് മറവാളവരെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വാച്ച്മീൻ അഥവാ കാവൽക്കാരൻ ഉറങ്ങാൻ സാധിക്കത്തില്ല. യജമാനൻ രാത്രി വരാം, വെളുപ്പിന് വരാം, പാതിരാത്രിക്ക് വരാം, ഏത് സമയം യജമാനൻ വരാം. ഏത് സമയം വന്നാലും കാവൽക്കാരൻ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. കാവൽക്കാർ ഉണർന്നില്ല, ഗേറ്റും പൂട്ടിയ സ്ഥലം വിട്ട് കഴിഞ്ഞ യജമാനൻ വലിയ പുള്ളിയാണെങ്കിലും പുറത്താണ്. ഞാന് മസ്കറ്റ് യോഗത്തിന് പോയി രാത്രി, വീട്ടുകാവലില് വാച്ചർമാരൊക്കെ ഉള്ള ഒരാളിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഞങ്ങളൊരു 100 മൈൽ ദൂരെ പോയി യോഗം നടത്തിവെച്ച് കാറയിൽ അദ്ദേഹം വന്നു. വാച്ച്മാൻ എപ്പോഴും ഇവിടെ കാണും. 12:30 ആയപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ഞങ്ങൾ വന്നു. അകത്ത് മുട്ടുന്നു, പുറത്തു മുട്ടുന്നു, ചുറ്റുപാട് നോക്കുന്നു, യാതൊരു കാരണവശാലും കാവൽക്കാരനില്ല, ഗേറ്റും പൂട്ടി എന്റെ പാർട്ട്നർ. അപ്പോൾ യോഗത്തിന് പോയതായതുകൊണ്ട് അവൻ ചിന്തിച്ചു ഞങ്ങൾ രാത്രി വരത്തില്ല. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നു. പക്ഷേ എന്തിനേറെ പറയുന്നു, വലിയ പദവിയുള്ള മനുഷ്യനാണെങ്കിലും വീടിന് വെളിയിൽ കിടന്നുള്ള അകത്ത് കയറാൻ സാധിച്ചില്ല. അത്ര പറ്റു പുള്ളിയായിരുന്നു ഈ കാവൽക്കാരൻ. പിറ്റേ ദിവസം അവരെ പറഞ്ഞു വിട്ടു. കഥ എന്താ, ഞങ്ങൾക്ക് ഭവിച്ചു ഒരു സംഭവമാണ് പറഞ്ഞത്. കാവൽക്കാരന്റെ ഉത്തരവാദിത്വം പോയി കഴിഞ്ഞാൽ അവനെ അവിശ്വസ്തനായി പിടിക്കപ്പെടും. നിങ്ങളെ ആ നിലയിൽ കണ്ടെത്താതിരിക്കേണ്ടത് നിങ്ങളുടെ കർത്താവ് എപ്പോൾ വരുമെന്ന് അറിയായിക്കൊണ്ട് എല്ലാ സമയത്തും ഉണർന്നിരിക്കണം.
കാത്തിരിപ്പിയോഗം വരുമ്പോൾ ഉണർന്നിരിക്കുക. കുറെ പേരുണ്ട് സഭായോഗത്തിൽ, കുറെ പേർ ഉണർവുണ്ട്. അങ്ങനെയാണല്ലാതെ യോഗം വരുമ്പോൾ അവരെ ഉണരുന്നവരുണ്ട്. ഈ യോഗത്തിലല്ല, കൺവെൻഷനല്ല, കാത്തിരിപ്പിലല്ല, സഭായോഗത്തിലല്ല. അതേ തിങ്കളാഴ്ച മുതല് ഞായറാഴ്ച വരെയും ആഴ്ചയുടെ 7 ദിവസങ്ങളും മാസത്തിലെ 30-31 ദിവസങ്ങളും ആണ്ടിലെ 365 ദിവസങ്ങളും വിശ്വാസികൾ ആത്മീയ ഉണർവിന്റെ ഉത്തേജനത്തിൽ നിൽക്കണം എന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. നമുക്ക് ഒറ്റ ദിവസം ക്ഷീണിപ്പാൻ വകുപ്പില്ല. നമ്മുടെ അധ്വാനങ്ങളും മെത്തപ്പാടുകളും വളരെ ഉണ്ടെങ്കിലും ആത്മീയ ഉണർവ് ഉറയ്ക്കുവാൻ വേദവാക്യമില്ല. ഉണർന്ന് അബദ്ധം പറ്റരുത്.
ചിലരുണ്ട് വരുന്നേ ഉണർന്നു, ഉണർന്നു വരുന്നേ എന്ന് പറഞ്ഞേച്ച് ആ സമയത്ത് കഷ്ടത്തിലാകുന്ന പുള്ളികളുണ്ട്. ഒരു ഉദാഹരണം പറയാം. 70 കൊല്ലത്തിന് മുമ്പ് കുമ്പനാട്ട് കവലയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അതിശോക്തി ഒന്നും അല്ല, അത് കണ്ട വ്യക്തികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ കുമ്പനാട്ട് കവലയ്ക്ക് ആ നോയൽ മെമ്മോറിയൽ സ്കൂളിലോട്ട് പോകുന്ന ആ വഴിക്ക് അത് കണ്ടവര് പറയുന്നത് ഒരു വലിയ പൊട്ടക്കിണർ ആഴമുള്ള കണ്ടവിടെ ഉണ്ടായിരുന്നു. നോയൽ സാഹിബിന്റെ യോഗം മേലിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ധാരാളം ആൾക്കാര് ഈ പൊട്ടക്കിണറിന്റെ സമീപത്തൂടെ കയറിപ്പോകണം. അന്ന് ഇലക്ട്രിഫൈഡ് അല്ലല്ലോ നാടൊന്നും. അപ്പോൾ ചാന്തി ഉപദേശി എന്ന് പറയുന്ന ഒരാള് അവിടെ ചൂട്ടുകറ്റയും പിടിച്ചോണ്ട് കിണറിന്റെ അടുത്ത് നിന്നേച്ച് ഇവിടെ കിണറാണേ മാറിപ്പോകണേ, ഇവിടെ കിണറാണേ ഒഴിഞ്ഞു പോകണേ എന്ന് പറഞ്ഞ് പുള്ളി സന്ധ്യ മുതൽ 8 മണിവരെ യോഗസ്ഥലത്ത് എല്ലാവരും എത്തി പ്രാർത്ഥനയും കഴിഞ്ഞ് പിന്നൊരു പാട്ടും കഴിഞ്ഞ് പ്രസംഗം എഴുന്നേറ്റ് പ്രസംഗത്തിന്റെ വേദവാക്യം വായിച്ചു. അപ്പോൾ ചാണ്ടി ഉപദേശി വിചാരിച്ചു എല്ലാവരും യോഗത്തിലെത്തി, ഇനി എനിക്കൊന്ന് വിശ്രമിക്കുക. ദൗത്യം നിവർത്തിച്ചു. ദൗത്യം നിവർത്തിച്ച പാവപ്പെട്ട ചാണ്ടി ഉപദേശി എന്നാ ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ച കാല് ഇക്കറ്റിലോട്ടാ പോയി. കുംഭമീനമാസം കാലമാണ്, എല്ലാ ചപ്പും ചവറും അതിനകത്താ വാരി ഇടുന്ന കുമ്മനാട്ടുകാർ. ആ കാട് പിടിച്ച് ഉണങ്ങിക്കിടക്കുക കാടും, എന്തിനേറെ പറയും ചൂട്ടുകറ്റയും ചാണ്ടി ഉപദേശിയും കൂടെ കണ്ടിപ്പ് കിണറ് വീയും പിടിച്ചു. അപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലായി പാവം ചാണ്ടി ഉപദേശി കണ്ടിപ്പോയി. അവ യോഗത്തുള്ള സ്ഥലങ്ങളിലെ ആളുകളെല്ലാം ഓടി വന്നപ്പോൾ താഴെ ഒരു ഞരക്കവും കേൾക്കാം, മേളി തീയുമുണ്ട്, ചെറിയൊരു നരകത്തിന്റെ പ്രകൃതി. നരകത്തിൽ വളർന്നല്ലോ, അവിടെ കരച്ചിലും പല്ലുകടിയും കെടാത്ത തീ. ചാണ്ടി ഉപദേശി ഒരു താൽക്കാലിക നരകത്തിന് കെണിയപ്പെട്ടിരിക്കുക. ഏതായാലും കയറിറക്കി വെള്ളം കോരി തീ എടുത്തി, പിന്നെ കയറൊക്കെ ഇറക്കി ഒരു പാവത്തിന്റെ പരിക്കിലൂടെ പാവത്തെ രക്ഷപ്പെടുത്തി. പുള്ളിയുടെ അതുവരെയുള്ള ജോലിയെല്ലാം എന്തായിരുന്നു? ഇവിടെ കിണറാണ്, മാറിപ്പോകണം. ആ സന്ദേശമൊക്കെ പറഞ്ഞ് എത്തിച്ചു. പക്ഷേ അവസാനം കിണറ്റില്ല പോയത്, ഇത് രക്ഷപ്പെട്ടു. എന്നാൽ വരവിനെ കുറിച്ച് പറയുന്നവരും വരവിൽ പ്രത്യാശിക്കുന്ന ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. ആ കെണിപ്പെടാതിരിപ്പാൻ വളരെയധികം നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ
നാം വിശ്വസിക്കുന്ന നമ്മുടെ ജീവനുള്ള പ്രത്യാശയിൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ ഇത് കേട്ട് കേട്ട ഈ ഒരു ശൈലിയോ ഇത് പറഞ്ഞു പറഞ്ഞ ഒരു ശൈലിയായി മാറുകയല്ല, കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ തങ്ങളെ തന്നെ ഒരുക്കുവാൻ ആ ജീവനുള്ള പ്രത്യാശയിൽ തങ്ങളെ തന്നെ കണ്ടെത്തുവാൻ സകല ദൈവമക്കൾക്കും ഒരുപോലെ ഇടയാകട്ടെ എന്ന് കർത്താവിനോട് അത് ഓർപ്പിക്കുന്നു. നിങ്ങൾ പിന്നെയും പറയുന്നു ഉണർന്നിരിപ്പീനെന്ന് വീണ്ടും പറയും. അവിടെ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന്റെ 1 മുതൽ അത് 13 വേദവാക്യങ്ങൾ എടുത്താൽ കർത്താവ് ഒരു വിഷയം പഠിപ്പിച്ചു. പഠിപ്പിച്ച 13 വാക്യം ഒന്ന് വായിച്ചേ, അതിന്റെ പ്രസക്തി എത്രയുണ്ടെന്ന് മനസ്സിലാക്കാന് വാക്യം തരുവാന് ഇപ്പൊ സമയമുള്ളല്ലോ. ഒന്ന് വായിച്ചേ. അനേകമായ വേദഭാഗങ്ങൾ ഇതുണ്ട്. നാളും നാഴി അറിയാതെ ഓരിപ്പീൻ. അവിടെ എന്താ പറഞ്ഞെന്നറിയാമോ? 10 കന്യകമാരുടെ ദൃഷ്ടാന്തമാണ്. ദൈവരാജ്യമാണ് എതിരേപ്പാൻ 10 വിളക്കെടുത്ത് കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സാദൃശ്യം. 5 സ്ത്രീകളും 5 കന്യകമാരുമല്ല, 10 പേരും കന്യകമാര്. ഇവർക്ക് 10 പേർക്കും വിളക്കുണ്ട്, വിളക്കിൽ എണ്ണ ഉണ്ടായിട്ടുള്ളവരാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരാണ്. ഈ എണ്ണയൊക്കെ പരിശുദ്ധാലയങ്ങളിൽ കാണിക്കുന്നത്, നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല, കന്യകമാരെന്ന് പറഞ്ഞാൽ പ്രത്യേകം വേദനിക്കപ്പെട്ടവരാണല്ലോ, മാലിന്യപ്പെടാത്തവരാണല്ലോ, അവർ വളരെ പവിത്രമായി ജീവിക്കുന്നതാണല്ലോ. കന്യകമാരെന്നാണ്, സ്ത്രീകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കന്യകമാരാ, ക്വാളിഫൈഡ് ആൾക്കാരാണ്. അത് ശരി. അത് കഴിഞ്ഞ് ഇവര് 10 പേരും ഒരേ കണ്ടീഷനിൽ നിൽക്കുന്നവരാ. 5 സ്ത്രീകളും 5 കന്യകമാരുമല്ല, 5 പുരുഷന്മാരും 5 കന്യകമാരുമല്ല, 10 കന്യകമാർ. 10 പേരും ഒരേ കൂട്ടായ്മയിൽ സന്തോഷിച്ച് ആരാധിച്ച് അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, പരസ്യമൊക്കെ നടത്തി, ആ ഒരു 10 പേര് കൂടെ സന്ധ്യയ്ക്ക് വന്നു, എണ്ണം വാങ്ങിക്കാൻ പോകണം, 5 പേര് പറഞ്ഞു. എന്ത് എണ്ണം വാങ്ങിക്കുന്നവരാണ്? അപ്പോ 5 പേര് പറഞ്ഞു, നമ്മൾ ഇത്രയും നാളെ എണ്ണയൊക്കെ വാങ്ങിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല, കർത്താവ് വരും, നിശ്ചയമായി മണവാളം വരും, എന്നാൽ ഇന്ന് വരത്തില്ല, നമുക്ക് വയ്യ, ക്ഷീണമുണ്ട്, ഇന്ന് എണ്ണയ്ക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. 5 പേര് പറഞ്ഞു കാണും, ഏതായാലും വയ്യോളം വെള്ളം കോരി വൈകിട്ട് കുടവിട്ട് ഉടയ്ക്കണ്ടായല്ലോ, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ. എന്നാൽ എണ്ണയ്ക്ക് പോകുന്നു. 5 പേര് വെത്തപ്പാടാണ്, ഇനി എണ്ണയ്ക്ക് പോയി, അവരുടെ പാത്രത്തിൽ എണ്ണ നിറച്ചു വെച്ചു, വിളക്കിൽ എണ്ണ നിറച്ചു വെച്ചു. അർദ്ധരാത്രിയായി, 10 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാട്ട് പാടി പ്രാർത്ഥിച്ചു, ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കിടന്നു, ഒരു വീട്ടിൽ തന്നെ താമസിച്ചു. അർദ്ധരാത്രിയായപ്പോൾ ആപ്പ് വിളി കേട്ടു. ആപ്പ് വിളി കേട്ടു, എണ്ണയുണ്ടായിരുന്നവർ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നതുകൊണ്ടല്ല ആപ്പ് വിളി കേട്ടത്. 10 പേര് കിടന്നുറങ്ങി. അപ്പോൾ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നവര് വിളക്കെടുത്ത് പ്രവാളിനെ എഴുന്നേറ്റു. വിളക്കിൽ എണ്ണയില്ലാത്തവര് ആപ്പ് വിളി കേട്ടപ്പോൾ ഉറക്കെ എടുത്തുന്നില്ലല്ലോ. ആ ദിവസത്തില് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 10 പേര് പോലെ എല്ലാവരും തന്നു. 10 പേര് വിളക്കായി എടുത്തത്, എണ്ണ ഇല്ലാത്തവരും വിളക്കായി എടുത്തത്. ആ പുളി കേട്ടോ മനസ്സിലായി മണവാളാ വരുന്നത്. വിളക്കെടുത്ത് മറിയാവൂ, ഉറക്കെടുത്ത കാര്യം നടക്കത്തില്ല. വിളക്ക് തന്നെ 10 പേരും എടുത്തു. പക്ഷേ വിളക്കെടുക്കേണ്ടവൻ എടുത്തു പ്രയോജനമായി, വിളക്കെടുക്കണ്ടാത്തവൻ വിളക്കെന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടതുണ്ടായിരുന്നാലേ വിളക്കാകുള്ളല്ലോ. അത് എടുത്തു. 10 പേരും കത്തിച്ചു. ബുദ്ധി കേട്ടവരെന്ന് കർത്താവ് പറഞ്ഞു, ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞു 5 പേര് വീരം. എന്താ ഇവിടെ ബുദ്ധികേട്? വിവരിക്കുന്നില്ല. വിളക്കിലെണ്ണ കരുതാൻ 1 ബുദ്ധികേട്, 2 ബുദ്ധികേട് എണ്ണയില്ലാത്തവരെ കത്തിക്കാൻ പോയി അതിനേക്കാൾ വലിയ ബുദ്ധികേട്, 3 ബുദ്ധികേട് അത് ഉള്ളവരെ കൂടെ ചുറ്റിക്കാൻ ആ സമയത്ത് കടം വാങ്ങിക്കാൻ പോയത് അതിനേക്കാൾ വലിയ ബുദ്ധികേട്. ദൈവസന്നിധി നീ പിന്മാറിപ്പോയ പിന്നെ കാണിക്കുന്നത് മുഴുവൻ അവതാളമാണ്, ചെയ്യുന്നതെല്ലാം അവതാളം, തീരുമാനിക്കുന്നതെല്ലാം അവതാളമാണ്. ഈ ദൈവങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോയ ലക്ഷണമാണ് പല വിഭ്രാന്തിയും പല്ലും കാണിക്കുന്നത്. ദൈവാത്മ ഉള്ളവരത് പഠിക്കണം, ഗ്രഹിക്കണം, മനസ്സിലാക്കണം. പ്രൈസലോ. അത് നിങ്ങൾ ദൈവസന്നിധിയിൽ അത് ആലോചിച്ച് ചിന്തിച്ചാൽ മതി. ഏതായാലും വേണ്ടില്ല, 10 പേരും വിളക്കെടുത്തു, 10 പേര് വിളക്ക് കത്തിച്ചു, 5 പേര് വിളക്ക് കെടാൻ പോകുന്നു, എണ്ണയുള്ള വിളക്ക് കത്തി ജ്വലിക്കുന്നു. അപ്പോഴവര് വന്ന് പറഞ്ഞു, ആ ഞങ്ങൾ വിളക്കിടാൻ പോവില്ല, അതുകൊണ്ട് കൂട്ടുകാരെ ഞങ്ങൾക്ക് അല്പം എണ്ണ തരണം, ഞങ്ങൾ വിളക്കിൽ എണ്ണയില്ല. അവര് പറഞ്ഞു, സാധ്യമല്ല. ആ അവരൊരു വാക്യം പറഞ്ഞു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ വയ്യാത്ത നീയാന്നോട, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പോകുന്ന ഇറങ്ങി എടുക്കണ. ഓ കുറുക്ക് വാക്യം ഒന്നും പറഞ്ഞാൽ ഗുണമാകുകയില്ല, വാക്യം കാണാൻ പഠിച്ചാലും ഗുണമാകുകയില്ല, തറവറ പറഞ്ഞാലും ഗുണമാകുകയില്ല. കരുതേണ്ടത് അവരും കരുതണം. ഇത് കൂട്ടായ്മക്കാരെ കുറ്റം പറഞ്ഞ അർത്ഥമൊന്നുമില്ല, നാട്ടുകാരെ കുറ്റം പറഞ്ഞ അർത്ഥമില്ല. നീ കരുതേണ്ടത് കരുതേണ്ടത് കരുതേ പറ്റിയുള്ളൂ. നിന്റെ വിളക്കിലെന്ന കുറയുന്നത്, തലയിലെന്ന കുറയുന്നത്, നിന്റെ വസ്ത്രത്തില് വസ്ത്രം വെണ്മയായിരിക്കും, കരുതേണ്ടവർ കരുതേ പറ്റത്തുള്ളൂ. വ്യക്തിപരമായ കരുതലാണ്, സൗമ്യമല്ല. പൈസലോ. വ്യക്തിപരമായി അവർ കരുതേണ്ടത്. അപ്പോ ആ വാക്യം ഒന്നും പറഞ്ഞിട്ട് അവരെണ്ണ കൊടുത്തില്ല. അടുത്തൊരു വാക്യം കൂടെ, ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണമെന്ന് ഇതുവരെ പ്രസംഗിച്ചാണെന്ന് എന്തായിട്ട് എണ്ണ വരാത് വെക്കടാ എണ്ണ. അപ്പൊ അവർ ഏത് വാക്യം പറഞ്ഞു എണ്ണ തരത്തില്ല. എണ്ണ വാക്യം കൊണ്ട് കൈമാറുന്നതല്ല, എണ്ണയെ അവനോ വാങ്ങിക്കേണ്ടില്ല. അതിമിടിക്ക് കാണിച്ച എണ്ണ കിട്ടത്തില്ല. എണ്ണ കിട്ടണവന്റെ അടുത്ത് പോയി എണ്ണ വാങ്ങിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരെ കർത്താവ് ബുദ്ധി കേട്ടവരോട് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ അതിബുദ്ധിക്കായിരുന്ന എന്റെ പുസ്തകത്തിൽ ഞാൻ വിളിക്കുന്നു, അല്ലെ എന്റെ എഴുത്തിൽ ഞാൻ വിളിക്കുന്നത് ഇവർക്ക് അതിബുദ്ധിക്കായിരുന്ന, അതെന്താ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നു? ഞാൻ പറഞ്ഞുതരാം,
ഈ ബുദ്ധിയുള്ള കന്യകമാർക്ക് മര്യാദ കച്ചവടത്തിലെ ന്യായമായ കടയില് കട മൂട്ടുന്നതിന് മുമ്പേ അതേ കച്ചവടം നടക്കുന്ന കടയിൽ എണ്ണ വാങ്ങിക്കാൻ ഈ മര്യാദക്കാരായ കന്യകമാർക്ക് അറിയത്തുള്ളൂ. എന്നാ മറ്റവര് കുറുക്കുവഴിയുടെ പഠിച്ചു വെച്ചിരിക്കുക. വേണ്ടി വന്നാൽ അന്നേരം എണ്ണ ഇല്ലെങ്കിൽ, ഇവർ തന്നില്ലെങ്കിൽ ഒരു സോഴ്സ് കൂടെ നമുക്കൊരു കട നോക്കി വെക്കണം. ഈ അതിമിടുക്കന്മാരൊക്കെ ആരാധിക്കുമെങ്കിലും അന്യഭാഷ പറയുമെങ്കിലും പെന്തക്കോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ റിസർവേഷൻ ഉണ്ട്. ഈ അങ്ങാടിപ്പെട്ടിയിലെ അങ്ങാടിക്കടയിലെ പെട്ടി പോരാ ചിലർ പാല കുറെ പല സാധനങ്ങളാണ്. മനസ്സിലായില്ലല്ലേ? ഇപ്പൊ അത്രയും മതി. ഇതൊന്നും നടക്കത്തില്ല. അവിടെ വന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. അവര് പോയി എന്നാലും വാശി പിടിച്ചു. ആഹ്, ഇച്ചിരി എണ്ണ തരത്തില്ലേ, ഞങ്ങളോ അവരുടെ എണ്ണ കിട്ടുമോന്ന് ആ വലിയ വാശിയും കൊണ്ട് എണ്ണയ്ക്ക് പോയി. കിട്ടിയെന്നാണോ നമ്മുടെ വസതി? കിട്ടിയില്ലെന്നാ? എന്താ നിങ്ങൾ മിണ്ടായിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ല ചെറിയ ക്ലാസ് കൂടെ പോരാ ഞാൻ പോകുന്നത്? എണ്ണ കിട്ടിയെന്നാന്നോ കിട്ടിയില്ലെന്നാന്നോ? പെട്ടെന്ന് വേണേ കയറി ആരും കിട്ടിയില്ലെന്ന് പറയും. ഇവിടെ വേറെ കിട്ടുകയില്ലല്ലോ. ഞാൻ പറയാ നിങ്ങളോട്, ഇനി ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. അവർ വാങ്ങുവാൻ പോയി എണ്ണയും കൊണ്ട് മടങ്ങി വന്നു. പക്ഷെ വന്നപ്പോഴേക്ക് സംഭവം എല്ലാം കഴിഞ്ഞു. എന്തുവാ സംഭവം എല്ലാം കഴിഞ്ഞത്? മണവാളം വന്നു ആർപ്പിളി കേട്ടു, വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നോ? അതെ, ബുദ്ധിയുള്ള കല്ലികമാരെ അതെ അകത്ത് കിടന്നു, വാതിലടച്ചു. എന്തി മറ്റേ കൂട്ടായ്മക്കാരോടൊന്ന് മണവാളം ചോദിച്ചില്ല, കിട്ടിയവരെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഫ്രേസലോ കള്ളൻ വരുന്ന പോലെ അവൻ വരുമെന്ന് പറഞ്ഞു, അവൻ നിലയ്ക്കാതെ വരുമെന്ന് പറഞ്ഞു. അവൻ ദൃഷ്ടാന്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. അവൻ വന്നു, അവൻ ഒരുങ്ങിയിരുന്നവരെ ഉണർന്നിരുന്നവരെ അവൻ ചേർത്തു, അവനകത്ത് കിടന്നു. മറ്റവർ എണ്ണയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് കൂട്ടായ്മക്കാരിവിടെ ഇല്ല, ഒരുമിച്ച് വാടി പുള്ളികൾ വല്ല ഇവിടെ ഇല്ല. അവര് പോയി അകത്ത് കയറി. അപ്പൊ വാതിക്ക് അടുക്കളയിൽ ചെന്ന് മുട്ടിയെന്നല്ല എനിക്ക് അതിനകത്ത് രസം, ഇവര് നല്ല ബോധവാന്മാരാ. എണ്ണ ഇല്ലാത്ത കൊണ്ടാ വിളക്കത്താത്തതെന്നറിയാം, അതിന് എണ്ണ ഉണ്ടെങ്കിലേ വിളക്കത്തുള്ളെന്നറിയാം, അത് കടം വാങ്ങിച്ചാലും വേണ്ടിയില്ല വാങ്ങിക്കണമെന്നറിയാം, അവിടെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി എണ്ണ വാങ്ങിക്കണമെന്നറിയാം. ഇവര് ഭയങ്കര ബോധവാന്മാരാണ്. പക്ഷേ ഇവർക്ക് ബോധം തെളിയേണ്ടപ്പോ തെളിഞ്ഞില്ല. ഒടുവില് എണ്ണയ്ക്ക് പോയി, എണ്ണയെല്ലാം കിട്ടി, വന്നേ വാതിക്ക് ചെന്ന് മുട്ടി. ഹലോ, ആ ആരാ? ആ മണവാള്. ആ തുറക്കണം, തുറന്നാട്ട്. വലിയ അധികാരത്തോടെ തുറന്നാട്ടെന്നൊക്കെ പറയുന്നത് പിന്നെ അവരുടെ കൂട്ടും കിട്ടും പോലെ. ഇവിടെ കളിയൊക്കെ കുറെ നടക്കും, അവിടെ നടക്കത്തില്ല. ഇവിടെ ഞാൻ ഇന്നാരാ ഞാൻ ഇതാന്നൊക്കെ പറഞ്ഞ ആളും വേഷവും കിട്ടും, അവിടെ നടക്കത്തില്ല. നീ പുറത്തു പോയാൽ നിന്നെ അകത്ത് കയറ്റാൻ ആളില്ല എന്ന് ഓർത്തോ. ദൈവകൃപയിൽ നിന്ന് ഒരു ആത്മാവ് വഴുതി പോകുമ്പോൾ ദുഃഖിക്കണം, സങ്കടപ്പെടണം, കരയണം. അവൻ പുറത്തു വയ്ക്കുകയാണ് മണവാളനും ആ ഒരുങ്ങിയിരുന്ന അകത്ത്. അപ്പോൾ മണവാളം പറഞ്ഞ മറുപടി പിന്നറ്റക്കാരെ അവരൊന്നും പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്താ ഇവർക്ക് പറയാനുള്ള മറുപടി? ആഹാ, 40 കൊല്ലം യോഗം നടത്തി പോലീസുമാർക്കെല്ലാം ജോറും കൊടുത്ത് കഷ്ടപ്പെട്ട് ഇടപെട്ടിപ്പോ അകത്ത് കയറിയ പുള്ളികളും കണക്കാണ് എണ്ണ തരാത്തവര്, അതെ മണവാളനും കണക്കാണ്, അറിയുന്നില്ലെന്നാ ഇപ്പോഴേ. ഇല്ല, നീ ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ, നീ കർത്താവിന്റെ വരവെങ്കിൽ പരിശുദ്ധാത്മപൂർണ്ണ എണ്ണ നിറഞ്ഞ് അനുഭവത്തിലായിരുന്നില്ലെങ്കിൽ എത്ര മികച്ച കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വാതിലിന് പുറത്ത് അകത്തല്ല. പ്രൈസലോ, ഉണർന്നിരുന്നു അകത്ത് കയറി. പ്രൈസലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചാത്തോ പുറത്തുപോയി ആകയാൽ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ നാഴികറിയാകിയാൽ ഉണർന്നിരിക്കുക. 5 ബുദ്ധികളുടെ കന്യകമാരെ പോലെ ആത്മാവ് നിറഞ്ഞ് ഒരുങ്ങിയിരിക്കുക. 2 വാക്ക്, ആ വാക്ക് ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. 44 വാക്യം, മത്തായി 44 വാക്യം ഒന്ന് വായിച്ചേ വേഗം. ഒരു വാക്ക് ഒന്ന് എടുത്ത് വായിച്ചത് സ്വയപ്പം നടത്താം കേട്ടോ. 2 വാക്യം കൂടെ വായിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം.
അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും
ഒരുങ്ങിയിരിപ്പിൻ. 1 വാക്ക് ഉണർന്നിരിക്കാനാണെങ്കിൽ, 2 വാക്ക് ഒരുങ്ങിയിരിക്കുക. എന്നാ ഉണർവ് ഒരുക്കും നമ്മളുടെ വ്യത്യാസം? നിങ്ങള് പിന്നെ അടുത്ത ദിവസം നാട്ടിൽ പോകണം. നിങ്ങൾക്ക് ചിക്കാഗോ എയർപോർട്ടില് എയർപോർട്ടിൽ എത്തണം രാവിലെ 8 എന്നിരിക്കട്ടെ. നിങ്ങൾ ഒരു 50 മൈൽ ദൂരെ താമസിക്കുന്ന ആളാണ്. നിങ്ങൾ 8 ഉണർന്നാ പോരാ. നിങ്ങളുടെ യാത്രയ്ക്ക് കൂടെ നിങ്ങൾ 4 5 നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ഉണരാതെ യാത്ര ചെയ്യാൻ കൂടുതലല്ലോ. കിടക്കപ്പായെന്ന് ഉടുക്ക തുണിയും കൊണ്ട് ഞാൻ നാട്ടിൽ പോവാമെന്നും പറഞ്ഞ് വെളിവുള്ളവർ ഓണത്തില്ല. അഥവാ കിടക്കപ്പായെന്ന് ഉടുക്ക തുണിയും കൊണ്ട് അഥവാ കട്ടിലേന്നോ പരവതാനിയെന്നോ എങ്ങനെ വേണ്ട ഒരു ശൈലി ചേർന്ന് പറഞ്ഞതാ, അങ്ങോട്ട് ഓടുകയാണെങ്കിൽ ആ വരവ് കാണുമ്പോൾ മിക്കവാറും പ്ലെയിനിലോട്ടല്ല കയറ്റുന്നത്, മറ്റുവന്നിടത്തോട്ട് കയറ്റിവിട്ടെന്നിരിക്കും. അപ്പൊ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയാൽ സമയത്ത് ഉണർന്നു കഴിഞ്ഞ് പിന്നത്തെ ജോലി യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കമാണ്. ഒരുക്കം വളരെ ചിട്ടയോടെ നമ്മുടെ വൈപ്പേഴ്സ് ഡോക്യുമെന്റ്സ് ഉറക്കത്തിലെ വസ്ത്രമെല്ലാം മാറി അത് യാത്രയ്ക്ക് യോജിയുടെ വസ്ത്രം ധരിച്ച് കാര്യങ്ങളെല്ലാം കോപ്പപ്പെടുത്തി പെട്ടിയെല്ലാം അടക്കി ടിക്കറ്റും മറ്റേ വിസയുമായി ബന്ധപ്പെട്ട വൈപ്പേഴ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം പിന്നെയും ഒന്നുകൂടെ ചെക്ക് ചെയ്ത് വെച്ച് ഓക്കെ എല്ലാം പിന്നെ ഒരുങ്ങിയിട്ടാണ് യാത്രയ്ക്ക് പുറപ്പെടുന്നത്. ചെന്നാൽ അവരുടെ കാര്യം സാധിക്കുന്നവരും വിചാരിക്കണം, അടിക്കൊരു പഴക്കത്തില്ല.
അവിടെ ചെന്നാൽ അടുത്ത മണി പറയട്ടെ, അടുത്ത മണി പറയാം, വാക്യം വെച്ച് തന്നെ പറയാം. നിങ്ങൾ ആ തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം 12-13 വാക്യം ഒന്ന് വായിച്ചാട്ട്, അവിടെ പിന്നെ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉണർന്നാൽ മാത്രം പോരാ, ഒരുങ്ങി അത് കൃത്യമായി നാം ചെയ്യേണ്ട സകലവും ചെയ്ത് ഒരുക്കത്തോടെ അതിന് എന്തെല്ലാം കാര്യമുണ്ട്, ഒരുക്കത്തിൽ എന്തെല്ലാം ഉപദേശം കൊണ്ടുവരാനുണ്ട്, പക്ഷെ ഇന്ന് നടക്കില്ല. എന്നാൽ അടുത്ത വാക്യം ഒന്ന് വായിച്ചു തരും, മൂന്നാമത്തെ കാര്യം.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജത്തിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും
കാത്തുകൊണ്ട് കാത്തിരുന്ന് വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിലുണ്ട് കാത്തിരിക്കുക എന്നുള്ള ഈ പ്രയോഗം വരവിനോട് ബന്ധപ്പെടുത്തി. കാത്തിരുന്നുകൊണ്ട് പിന്നെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ശിച്ചു വളർത്തുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ദിവസം നിന്ന് പറയാനുള്ള ഉപദേശം അതിനകത്തുണ്ട്. വർദ്ധിക്കേണ്ടത് എന്തുവാ, കേത്തിരിക്കുന്നവർ വർദ്ധിക്കണം. എന്താ വർദ്ധിക്കുന്നത്? ഭക്തികേട് വർദ്ധിക്കണം, പ്രപഞ്ചമോ വർദ്ധിക്കണം, ഈ ലോകത്തിൽ നീതിയോടും സുബോധത്തോടും കൂടെ ജീവിക്കണം. ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം, എടുക്കേണ്ടത് എടുക്കണം. അതാണ് അത് ഈ യാത്രയിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. ഈ ക്രിസ്തീയ യാത്രയിൽ സൂക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിച്ച്, എടുക്കേണ്ടത് എടുത്ത്, ഒരുങ്ങേണ്ടത് ഇതിൽ ഒരുങ്ങി, കാത്തിരിക്കുന്നതിനെ കാത്തിരിക്കണം. ഭക്തികേട് പ്രപഞ്ചമോഹം. ദൈവമക്കളെ, നമ്മളൊക്കെ കേരളത്തിൽ നല്ല മാതൃകയുള്ള മാതാപിതാക്കളെ ജനിച്ചു വളർത്തപ്പെട്ട നല്ല വിശ്വാസത്തിന് മാതൃകയുള്ളവരുടെ മക്കളായി ഇവിടെ വന്നവരാണ് ബഹുഭൂരിപക്ഷവും. അതെ, എല്ലാവരും അങ്ങനെയുള്ളവർ തന്നെ. എന്നാൽ തലമുറ തലമുറയായി വിശ്വാസം ഏറ്റെടുത്തവരെ കാണും, ഇവിടെ വന്ന് വിശ്വാസത്തിലായവർ കാണും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നാം ദൈവത്തിൽ പ്രാപിച്ചതായ വിശുദ്ധിക്കും വിശ്വാസത്തിനും സത്യത്തിനും യുവദേശത്തിനും യോജിക്കാത്ത യാതൊന്നും ദേശവ്യത്യാസം കൊണ്ടോ ഭാഷാ വ്യത്യാസം കൊണ്ടോ ശമ്പള വ്യത്യാസം കൊണ്ടോ സമ്പത്ത് വ്യത്യാസം കൊണ്ടോ ഉപദേശ വ്യത്യാസം ഉണ്ടാകരുത്. പറഞ്ഞത് മനസ്സിലായോ? സമയമുണ്ടെങ്കിൽ തെളിവിക്കാമായിരുന്നു. സമ്പത്ത് വർദ്ധിക്കാം, പല ഭാഷ പഠിക്കാം, സംസ്കാരം വർദ്ധിക്കാം, പണം വർദ്ധിക്കാം, വീടുകൾ ഉണ്ടാകാം, കോടീശ്വരനാകാം, വിദ്യാസമ്പന്നാകാം, ലോകത്തിന്റെ മാന്യ പദവിലെത്താം. പക്ഷേ ഈ സ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ ഉപദേശത്തിന് മാറ്റം വരുന്നത്, വിശുദ്ധിക്ക് മാറ്റം വരുന്നത്, അത് ദൈവത്തിന് ഭയത്തിന് കൂട്ടുചേർക്കരുത്. ആകയാൽ ലോകമാലിന്യ ദേശരുത്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും നിന്നെ പിടിക്കരുത്. അത് വിട്ടൊഴിഞ്ഞു പോകണം. ഹല്ലേലൂയ. ആ കറിയിൽ വീഴരുത് എന്ന് കർത്താവിന്റെ നാമത്തെ ചുരുക്കം വാക്കുകൾ ഞാൻ പ്രബോധിപ്പിക്കുന്നു. കാത്തിരിക്കും. അതിനെ കയറാന് നമ്മൾ പോവുകയാണെങ്കിൽ ഉണർന്നു ഒരുങ്ങി എല്ലാം തയ്യാറാക്കി എയർപോർട്ടിലോട്ട് ചെന്നാൽ അവിടെ നമ്മൾ ഇട്ടത്തിന് ചാടി കയറാനൊക്കത്തില്ല. നമ്മളെല്ലാം കഴിഞ്ഞ് ചെക്കിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയി അവിടെ ഇങ്ങനെ കാത്തിരിക്കും. അതിന് പ്രത്യേക മുറികളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കുറെ കൂടെ സുരക്ഷിതമായിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാവർക്കും കയറിയിരിക്കാറുണ്ട്. കാത്തവിടെ ഇരിക്കും. കാത്തിരിക്കുന്നവരാണ് ആ ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ അനൗൺസ് ചെയ്യും, അതിലോട്ട് കയറി അങ്ങ് പോകാം. നമ്മുടെ മുൻകരണായ മന്ത്രിസഭയിൽ ഇപ്പോഴത്തെയല്ല, വ്യവസായ മന്ത്രി അഹമ്മദിനെ പറ്റിയ ഒരു അവസ്ഥ മനോരമയിൽ എഴുതിയിരുന്നു. ഒരു ദിവസം ആൾക്കാരെ കൊണ്ടുവരാനുള്ള പെയിന് അടയ്ക്കുവാനെന്ന് പറഞ്ഞു വ്യവസായ മന്ത്രി അഹമ്മദ്. മറ്റു റൈറ്റേ കേട്ടെന്ന് പറഞ്ഞു. കിടിലം കൊണ്ടുപോയി ഏറെ വർഷത്തിൽ പെട്ടെന്ന് കഥ അടച്ചു. അടച്ചു കഴിഞ്ഞപ്പോൾ വ്യവസായ മന്ത്രി അഹമ്മദ് ഒരു ബ്രീഫ് കേസും കൊണ്ട് ഓട്ടമാണ് പ്ലെയിൻ മൂവ് ചെയ്തു. അതിന്റെ പുറകെ കുറെ ഓടി, പുള്ളി തിരിച്ചു ഓടി. അതൊക്കെ അതുപോലെ മനോരമയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു പ്രത്യേക കോളം കൊടുത്ത് എഴുതിയിരുന്നു. വ്യവസായ മന്ത്രി അഹമ്മദ് പ്ലെയിനിന്റെ പുറകെ ഓടി, പ്ലെയിൻ കിട്ടിയില്ല. ഇതാണ് ഹെഡിങ്. ഇതുപോലെ പല വ്യവസായ മന്ത്രിമാർ വന്ന് ഓടും, ഒരു ഗുണവും വരികയില്ല. അവരാരാണോ അവരെന്താണെന്നോ അത് അവർ മാർജിനിൽ ഇട്ടേര്. ഈ എത്ര വലിയ ടോപ്പ് പുള്ളികളായാലും ഇവരുടെ ആരുടെ ഒരുക്കത്തിന് കാത്തിരിക്കുന്നില്ല, ഒരുങ്ങിയിരിക്കുന്നവരെ കൊണ്ടുവരാൻ കർത്താവ് വരുന്നു. പ്രൈസ് തലോ. അന്നത്തെ ഫൈനലിൽ അങ്ങനെ പോയില്ല. മന്ത്രിയായാലും എന്താ ആരായാലും എന്താണ്, നിങ്ങൾ വിചാരിക്കുക, നമ്മുടെ ആത്മീയ ഭാഷയിൽ ചിന്തിക്കുക. ആത്മീയമായി ഉണർന്നിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശത്തിൽ ഒരുങ്ങിയിരിക്കണം. കർത്താവ് വന്നിട്ട് ഒരുങ്ങാനല്ല, ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാൻ വരുന്നു. പിന്നീട് എന്നാ ക്ഷമയോടെ കാത്തിരിക്കണം. എന്താ താമസിക്കുന്നതെന്ന് പറയരുത്, ക്ഷമയോടെ ഞാൻ കാത്തിരിക്കണം. പരിപാടികൾ വരും, തക്ക സമയത്ത് അവൻ അപ്രത്യക്ഷത വരുത്തും. അവൻ താമസിക്കയില്ല, എന്നാ കാത്തിരിക്കണം. എന്നാൽ ഒരു വാക്കുകൂടെ ഉണ്ടെങ്കിൽ ലൂക്കോസ് സുവിശേഷം 21:36 വാക്യം. ഈ സംഭവിപ്പാളെല്ലാം ഒഴിഞ്ഞു പോകുവാൻ, മനുഷ്യത്തിന് മുന്നിൽ നിൽക്കുവാൻ നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കേൻ. ദൈവസഭയെ വിശുദ്ധന്മാരെ, നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ സദാകാലവും
രാത്രി പകൽ ഭേദമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ദിവ്യസംസർഗമുള്ള ദൈവത്തിന്റെ മക്കൾക്ക് കഥശബ്ദം കേൾക്കുവാനും ദൈവസംസർഗം പുലർത്തുവാനും വിശുദ്ധി ജീവിപ്പാനും ദൈവം അനുഭവിപ്പാനും ആത്മാവെല്ലാം ജീവിപ്പാനും ദൈവത്തിന്റെ മൂല്യപരിക്ഷേപകളെ കണ്ട് ആത്മീയമായ പുതിയ ഒരു ശക്തിയും ഭാവിപ്പാനോ അത് ഉണർന്നും പ്രാർത്ഥിച്ചിരിക്കുന്നു എന്റെ വിശുദ്ധന്മാർക്ക് ഇടയായിത്തീരുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി കാലം ഇവരുടെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ സഭയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇന്ന് രാത്രി കാലം പറഞ്ഞത്. നാളെ രാത്രി കാലം കഥ അനുവദിക്കുന്നെങ്കിൽ മൗത്ത പ്രത്യക്ഷയ്ക്ക് രഹസ്യപ്രത്യക്ഷയ്ക്ക് ഇടയ്ക്കുള്ളതായ കാര്യമുള്ള സംഭവങ്ങൾ, ഇവയുടെ വ്യത്യാസങ്ങൾ, രഹസ്യപ്രത്യക്ഷ എന്തിന്, മൗത്ത പ്രത്യക്ഷ എന്തിന്, ഇവയിടയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാലഘട്ടം എത്ര, എന്തെല്ലാം അസംഭവങ്ങൾ, ഇതിന്റെ പ്രവചനീയമായ വിഷയങ്ങൾ പരിപൂർണമാകുന്ന നാളെ രാത്രി അതിന്റെ പ്രധാനമായ ഘടകങ്ങൾ തിരിച്ച് കർത്താവിന്റെ മടങ്ങിവരവിൽ തെരവിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ജ്യോതിർഗോളത്തിന്, ഭൂമിക്ക്, ഭൂവാസികൾക്ക്, കരജീവികൾക്ക്, ജലജീവികൾക്ക്, അതേ രാഷ്ട്രീയവും ജാതീയവുമായ ഭരണപരവുമായ നിലവാരങ്ങളുടെ വ്യതിയാനങ്ങൾ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള വസ്തുതകളുടെ അവസരം ലഭിക്കുന്നത് രാത്രി. 5 മണിക്കൂർ വന്നാൽ അത്രി, 1 മണിക്കൂർ വന്നാൽ അത്രി, എത്ര മണിക്കൂർ ലഭിക്കുമോ നിങ്ങളുടെ ഒരുക്കവും അത് കർത്താവ് കൃപ തരികയാണെങ്കിൽ അതിന്റെ സന്ദർഭങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങളോട് അപേക്ഷിച്ചിട്ടുള്ള പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ വ്യതിയാനം തന്നെ ഉണ്ടാകും. ശത്രുകോട്ടകൾ ഇടിയും, ദൈവമക്കൾ ശക്തിപ്പെടും. വൈസലോ ആത്മാവിൽ വിലപ്പെടും. വൈസലോ യഥാർത്ഥമായ ആത്മീയ ഉണർവിന്റെ അത് ജീവചൈതന്യം വ്യക്തികളിലും ഈ സമൂഹത്തിലും വ്യാപരിച്ചിട്ട് ദൈവമത്വം വെളിപ്പെടുവാൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വൈസലോ ആ എല്ലാവരും വേദനിച്ചുകൊണ്ട് എത്താവുന്ന സ്വത്തോ ഒരുക്കത്തോടെ നിങ്ങളെ സുനിച്ചാട്ട്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.